നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങൾ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടിപ്പെട്ടവനെ ഓടുകാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടിപ്പെട്ടവനെ ഓടുകാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടിപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സുഷ്ടതാവേ നിനക്ക് സ്തുതി, പാവികളായ കഴിയാരോട് ഭരണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. ബാലക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിരുന്നാ പരിശുദ്ധാപ്പെടണമേ, എന്നൊരു രാജ്യം വരയണമേ, തിരുവിഷ്ണ സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരോട് ഞങ്ങൾ ചിന്തിച്ചതുപോലെ കടകണം പാപിക്കണമേ. രീതിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടമന്ത്രവും ഞങ്ങളെ രക്ഷിച്ചോണമേ. ഗുണനാൾ രാജ്യവും ശക്തി മഹത്വവും നേകനക്കുള്ളതാകുന്നു. ആമീൻ. ശുഭനിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ ശിശുക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുഭനെ അറിയാമേ തമ്പുരാന്റെ അമ്മേ, പാവികളെ ഞങ്ങൾക്ക് വേണ്ടി പോഴപ്പോഴും മരണസമയത്തും ദൈവം നമ്മളോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഓടാനേശു മെസ്സിക, നിന്റെ കണ്ണടവാതിൽ മുഖം കടയിൽ നീ അടയ്ക്കരുത്. കർത്താവെ ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങളേറ്റ് പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ ഭക്തം ഇറക്കി കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, വീണ്ടും ഈ അനുഗ്രഹീതമായ സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നിന്റെ തിരുവചനം ധ്യാനിപ്പാനും പഠിപ്പാനും എന്ന അവസരത്തെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. തമ്പുരാനെ അവളോട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. അങ്ങയുടെ അറിവ് ഞങ്ങൾക്ക് പകർന്നു വരണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകളൊക്കെയും ഞങ്ങൾ തന്നെ നിലനിൽക്കാൻ തോണം. അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. ദൈവിക ജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരുവാൻ തക്കോണം ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. ആ ജ്ഞാനത്തിൽ ഞങ്ങൾ വളരുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടപഴകുന്ന ആളുകളിലും ആ ദൈവിക ജ്ഞാനം പങ്കുവെക്കത്തക്കവണ്ണം തികഞ്ഞ ആത്മീക നല്ലവണം അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളെ നയിക്കണമേ, നടത്തണമേ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സ്ഥലപ്പെടുത്തണമേ. ഇതിന് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ നല്ലവണങ്ങളെ കൂടുതലെ പാലിപ്പാൻ തക്കവണ്ണം ആരാധനയുടെ പൂർണ്ണതയിലേക്ക് അടുത്തു വരുന്ന ഈ ദിനങ്ങളിൽ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. എവിടെയെങ്കിലും ദൈവിക നന്മ ഞങ്ങളിൽ കുറവുണ്ടെങ്കിൽ അത് പൂർണ്ണതയിലെത്തക്കവണ്ണം ഞങ്ങളുടെ ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങളെ അവിടുന്ന് പരിപോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയോട് നടക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുവചനങ്ങൾ കൂടുതൽ പഠിക്കുവാനും ധ്യാനിപ്പാനും ഉള്ള മനസ്സ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദൈവം ഈ വചനത്തിന്റെ പൊരുളൊന്നും തിരിച്ചറിയത്തക്കവണ്ണമുള്ള കഴിവോ പ്രാപ്തിയോ ഞങ്ങൾക്കില്ല. അത് പറഞ്ഞു കൊടുക്കുവാനോ മനസ്സിലാക്കാനുള്ള കഴിവുകളൊന്നും ഞങ്ങൾക്കില്ല. എങ്കിലും ഏതറിവില്ലാത്തവനെയും ആഴമായ അറിവുകൊണ്ട് നടക്കുന്ന അങ്ങയുടെ സ്പർശനവും ശ്രദ്ധയുമൊക്കെ ഞങ്ങളെ ആഴമായ അറിവിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങൾ എത്തിച്ചിരിക്കുന്ന അറിവ് പ്രകാശമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. പ്രത്യേകിത സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ സഹോദരിമാരെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അനുഗ്രഹിക്കണമേ. നേതൃത്വപ്പെടുത്തുന്ന എല്ലാ ദൈവപുത്രരോടും വാഴ്ത്തണമേ. ഞങ്ങൾ നിന്റെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഒന്ന് ആവർത്തിച്ചുകൊണ്ടുപോകാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള അമ്മമാരെ സഹോദരിമാരെ വീണ്ടും ഞങ്ങൾ എല്ലാവരെയും ദൈവനാമത്തിൽ ഓർക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ നമ്മളെ തന്നെ ഒരുക്കി ശ്രദ്ധിക്കുന്ന ഈ ദിനങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് നമുക്ക് തിരുവചനം പഠിപ്പാനും ചിന്തിക്കാനും ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും ലഭിക്കുന്ന അറിവുകളൊക്കെ നമ്മളിൽ നിന്നും നിലനിൽക്കുവാനും അതുപോലെ തന്നെ അത് ആത്മീക നൽവരത്തിന് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾക്ക് കൂടുതൽ ഫലം നൽകത്തക്കവണ്ണം ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ യോഹന്നാന്റെ ലേഖനം അതിന്റെ ഒന്നാം അധ്യായം നമ്മൾ അവസാനിപ്പിച്ചു. രണ്ടാം അധ്യായം കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചു. അതിന്റെ പകുതി ഭാഗമായിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞ ആഴ്ച. നമുക്കറിയാം ഈ ഭാഗത്തിന്റെ ഓരോ വാക്യങ്ങളും വളരെ പ്രസക്തിയുള്ളതാണ്, വളരെ ആഴമായ അർത്ഥങ്ങൾ നിറഞ്ഞതുമാണ്. അതിന്റെ ഓരോ വാക്യങ്ങളും നമ്മൾ മനസ്സിലാക്കി പോകുമ്പോൾ തീർച്ചയായിട്ടും തിരുവചനത്തിന്റെ യാഥാർത്ഥ്യത്തെ കൂടുതൽ ഉൾക്കൊള്ളുവാനും അതൊക്കെ നമ്മുടെ ആത്മീക പരിപോഷണത്തിന് നിദാനമാകുവാനും സംഗതിയാകും എന്നുള്ളത് സംശയമൊന്നുമില്ല. രണ്ടാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യങ്ങളിലാണ് പ്രധാനമായിട്ടെന്ന് ചിന്തിക്കാൻ തക്കവണ്ണം ഗ്രഹിക്കുന്നത്. രണ്ടാം അധ്യായത്തിന്റെ 12-ാം വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. 13-ാം വാക്യം: പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. 14-ാം വാക്യം: പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്കും എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകുകയാലും ദൈവവചനം നിങ്ങൾ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. കുറെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നമുക്കറിയാതെ തിരിച്ചും മറിച്ചുമൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് മൂന്ന് സ്റ്റേജിലുള്ള ആളുകളോടും, ഒന്ന് കുഞ്ഞുങ്ങളോട്, പിതാക്കന്മാരോട്, പിന്നെ ബാല്യക്കാരോട്, പിന്നെ കുഞ്ഞുങ്ങളോട്, ഈ മൂന്ന് സ്റ്റേജിലുള്ള ആളുകളെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ ഓരോ പ്രായത്തിലുള്ളവരെയും നമ്മൾ സാധാരണ ഏജ് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഡിവിഷൻ ചെയ്യുമ്പോൾ, വാർദ്ധക്യത്തിലുള്ളവർ, പിന്നെ മധ്യവർത്തികൾ, പിന്നെ കുഞ്ഞുങ്ങൾ, പിന്നെ മൂന്ന്, അതിനിടയ്ക്ക് കാറ്റഗറീസ് ഒരുപാടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഈ മൂന്ന് തലങ്ങളിലാണ്. ഇവിടെ ഓരോരുത്തർക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സ്ലീഹായുടെ ലേഖനങ്ങൾ എല്ലാ പ്രായത്തിലുള്ളവർ ശ്രദ്ധിക്കണം, എല്ലാ സ്റ്റേജിലുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമാകുന്ന അല്ലെങ്കിൽ മരിക്കാൻ ഒരുങ്ങുന്ന ആളുകൾക്ക് വരെ ലഭിക്കേണ്ട സന്ദേശമാണ് ഇത് എന്നുള്ള ഒരു തലത്തിലാണ് ഇവിടെ യോഹന്നാൻ സ്ലീഹ നമ്മളെ ഇവിടെ ഓർപ്പിക്കുന്നത്. പറഞ്ഞാൽ ഈ താൻ എഴുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പ്രായമുള്ളവർക്കോ കുറച്ച് കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഇടത്തരമുള്ളവർക്കോ മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഒരുപോലെ ഓരോ സ്റ്റേജിലുള്ളവർക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. രണ്ടാമതായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ഇങ്ങനെ ഒരു ഡിവിഷൻ കൊടുക്കാനുണ്ട്. കാരണം എല്ലാ കാലത്തുമുള്ള ഒരു സന്ദേശം കൂടെ പഴയ ആളുകൾക്ക്, ഇപ്പോൾ നിലനിൽക്കുന്നവർക്ക്, ഇനി വരാൻ പോകുന്നവർക്ക്. അപ്പൊ മൂന്ന് ഏജിലുള്ളവരുടെ എന്ന പോലെ തന്നെ മൂന്ന് കാലഘട്ടത്തിലുള്ളവർക്കും, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, മൂന്ന് കാലഘട്ടത്തിലുള്ളവർക്കും ഇത് ലഭിക്കേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു ഡിവിഷനിൽ കൂടി നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് മനസ്സിലായി തോന്നുന്നു. അത്രമാത്രം തന്റെ ലേഖനങ്ങളൊക്കെ, തന്റെ ലേഖനം മാത്രമൊന്നുമല്ല വേദപുസ്തകത്തിലെ വചനങ്ങൾ മുഴുവൻ തന്നെ ഏത് പഴയ കാലത്തുള്ളവർക്കും ഇന്ന് നിലനിൽക്കുന്നവർക്കും വരാനുള്ളവർക്കുമൊക്കെ ഒരുപോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ പ്രസക്തി അറിയിക്കുന്നതാണ് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ മൂന്ന് ഡിവിഷൻസ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവിടെ പറയുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവന്റെ നാമനിമിത്തം, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ, അവന്റെ നാമത്തിൽ കൂടി നമുക്ക് പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിവുള്ളവരാകണം എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിവുള്ളവരാകണം. ഏത് തിരിച്ചറിവാണ്? അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, ക്രിസ്തുവിൽ കൂടി പാപമോചനം ലഭിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ മാമോദിസായുടെ ഒരു ക്രിസ്തു കൊണ്ടേ കൂടെ ഈ ഒരു അധ്യായത്തിന്റെ പല ഭാഗത്ത് ഈ മാമോദിസായ ബേസ് ചെയ്ത കൂടുതൽ കാര്യങ്ങൾ വരുന്നു. അവന്റെ നാമനിമിത്തം പാപം മോചിച്ചു, നിങ്ങൾ അവനിൽ കൂടി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ, നിങ്ങളുടെ ചെറിയ പ്രായം മുതലേ നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുമ്പോൾ, മാമോദിസായി കൂടി ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഭാഗമായി തീരുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും മോചിച്ചു വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ പാപമല്ല, ആദാമിന്റെ, ആദാമിയ പാപത്തിന്റെ എല്ലാ വശങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോചിച്ചു. നമ്മൾ വായിക്കുന്നത് പാപത്തിൽ എന്റെ കറുപ്പ് അമ്മ എന്നെ ദീർഘം ധരിച്ചു, അങ്ങനെ ഒരു ചിന്ത നമ്മളുണ്ട് വേദപുസ്തകത്തിനൊക്കെ ഇല്ലേ. ഇതിനൊരു ജനനം ഒരു പാപത്തിന്റെ നന്മയാണെന്നൊക്കെ പറഞ്ഞാലും എവിടെയോ പറഞ്ഞു കിടക്കുന്ന ചില പാപത്തിന്റെ കൂടി ഒരു വശമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ അതെല്ലാം കഴുകി കളഞ്ഞ് നമ്മൾ പുതിയ സൃഷ്ടിയായിത്തീരുന്നത് പരിശുദ്ധ മാമോദീസായി കൂടിയാണ്. എവിടെയെങ്കിലും പാപത്തിന്റേതായ ചില സ്പർശനങ്ങളോ പാപത്തിന്റേതായ ചില അവസ്ഥകളുണ്ടെങ്കിൽ, ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും എവിടെയെങ്കിലും അവനറിയാത്ത ചില പാപത്തിന്റേതായ വശങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ ഇല്ലാതായി പൂർണ്ണതയിലേക്ക്, ഈ ഒരു പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത ഒരു കുഞ്ഞിന് നൽകുന്നത് എങ്ങനെയാണ്? ഈ ഒരു ആശയത്തിൽ കൂടിയാണ്. അവന്റെ നാമനിമിത്തം പാപം മോചിച്ചു വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. വീണ്ടും പറയുന്നു, പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ആദ്യം മുതലുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സൃഷ്ടിയുടെ ആരംഭം മുതല് ആദ്യം മുതലുള്ളവൻ. കാരണം നമ്മൾ, ഞാൻ ഇതിൽ നേരത്തെ വിശദീകരിച്ചതാണ് യോഹന്നാൻ സ്ലീഹായുടെ ലേഖനത്തിന്റെ പ്രത്യേകത. ഈ ആദ്യം മുതൽ എന്നുള്ളൊരു പദം വളരെ ഫലപ്രാവശ്യമായിട്ട് താൻ സുവിശേഷം ആരംഭിക്കുന്നതേ ആ ഒരു പദത്തിലുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഈ യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ തന്നെ ആദ്യം മുതലുള്ള ഞങ്ങൾ കേട്ടതുമായ ആദി എന്നുള്ള ഒരു ചിന്ത, അതായത് പിതാ ദൈവം ആദ്യം മുതൽ അനാദ്യം ഉള്ളവനാണ് എന്നുള്ള ഒരു ആഴമായ ആശയം കൂടുതൽ മനസ്സിലാക്കാനുള്ള. പിതാക്കന്മാരെ ആദ്യം മുതലുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾക്കത് അറിവുണ്ട്. ദൈവം ആദ്യം മുതലുള്ളവനാണെന്ന് നിങ്ങളുടെ അറിവ് നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളോട് പറയുന്നു ദൈവത്തിന്റെ നാമം നോക്കുക, പാവം മോചിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരോട് പറയുന്നു, പിതാക്കന്മാരെന്ന് പറയുന്നത് ആത്മീയ പിതാക്കന്മാരെന്ന് മാത്രമൊന്നുമല്ല, എല്ലാ പിതാക്കന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട്, അന്ന് ജീവിച്ചിരുന്ന പ്രായമുള്ള എല്ലാ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം യോഹന്നാൻ അത് എഴുതിയത്. കുഞ്ഞുങ്ങൾക്കും പ്രായം നേരത്തെ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾക്കും എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ കൊടുക്കുന്ന പ്രദേശങ്ങളായിട്ടാണ് അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. മൂന്നാമതായിട്ട് ചെറുപ്പക്കാർ എഴുതി, ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു. എന്ന് പറഞ്ഞാൽ യവനക്കാർക്ക് ഇല്ലേ ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എപ്പോഴാണ്? ഇന്ത്യയെ പായുതാണ് നമ്മൾ യുദ്ധമല്ല, എപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യുദ്ധം ഉണ്ടാകുന്ന കാലഘട്ടം, അവനങ്ങോട്ട് ശൈത്യവും അങ്ങോട്ട് വിട്ടുമാറി കൗമാരത്തിലേക്ക് എത്തി പിന്നെ ഒരു ചെറുപ്പത്തിലോട്ടൊക്കെ വരുന്നൊരു കാലഘട്ടത്തില ഒരുപാട് ആന്തരിക യുദ്ധം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഓരോ പ്രായമുള്ളവർക്ക് കൃത്യമായിട്ടാണ് ഇത് പറയുന്നത്. കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങൾ യേശുവിന്റെ രക്തം അല്ലെങ്കിൽ കർത്താവ് ഈ ലോകത്തിലേക്ക് നീ പുറപ്പെട്ട് വരുമ്പോഴത്തേക്ക് നിന്റെ എല്ലാ പാപങ്ങളും ക്രിസ്തുവിൽ കൂടി മോചിച്ചു തന്നിരിക്കുന്നു പറയുന്നു. പ്രായമുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം മുതൽ അറിവുള്ളവരായകയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരോട് പറയുന്നു, നിങ്ങൾക്ക് ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു, കാരണം ദുഷ്ടനോടുള്ള ഒരു എപ്പോഴും ഒരു യുദ്ധത്തിന്റെ ഒരു ഓർമ്മയോടാണ് അവർ നൽകുന്നത്. അത് ചെറുപ്പക്കാർ മാത്രമൊന്നും അല്ല, ഈ യുദ്ധം എല്ലാവർക്കും ഉണ്ട്. ഇതിലും അത് ഏറ്റവും കൂടുതൽ എത്തുന്നൊരു കാലഘട്ടമാണ്, കാരണം അല്പ അറിവിൽ നിന്നും ഇവിടെ ശരിയായ അറിവിലേക്ക് കടന്നു വരുന്ന ഒരു പ്രായത്തിന് പലതരത്തിൽ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. ഹൃദയത്തിന് ഉള്ളിന്റെ ഉള്ളിലും പുറത്തുമായിട്ട്, ശരീരത്തിന്റെ ഉള്ളിലും ശരീരത്തിന് പുറത്തുമായിട്ട് യുദ്ധം ചെയ്യേണ്ട അല്ലെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല ആത്മീക സംഘടനകളും ഉണ്ട്. ആ സംഘടനകളെ അതിജീവിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ദുഷ്ടനെ ജീവിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ വീണ്ടും പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുകയാൽ. അവിടെ പറയുന്ന പിതാവ് എന്ന് പറയുന്നത് ആരാണ്? സ്വർഗീയ പിതാവിനെ. നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാവിനെ പറ്റിയുള്ള ഒരറിവ് നമ്മളിൽ ഉണ്ടാവണം എന്നുള്ള ഇതൊരു പ്രത്യേക കഴിവ് ഇത് എഴുതുന്നത്. ഇത് ഓരോ പ്രായത്തിലുള്ളവരെയും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ നിലനിർത്തുന്ന ആളുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രത്യേക ശൈലിയിലെ കുഞ്ഞുങ്ങളെ, പിതാക്കന്മാരെ, ബാല്യക്കാരെ, കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ഓരോ ഏജിലുള്ളവരോടും. അപ്പം നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത് ഈ ലേഖകൻ അദ്ദേഹത്തിന് ദൈവ സമൂഹത്തോടുള്ള അല്ലെങ്കിൽ ലോക സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ ഒരു ഭാഗം കൂടാണ്. എല്ലാ തരത്തിലും ഉള്ള ആളുകള് മൊറാലിറ്റിയില് ദൈവത്തെ അറിഞ്ഞു ജീവിക്കണം എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് ഇത് പ്രധാനമായിട്ട് നമുക്ക് ഇന്നത് ഇത്രയൊക്കെയുള്ള നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ ഏജിലും ഉള്ളവരെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ യോഹന്നാൻ ശ്ലീഹ കുറച്ച് കാര്യങ്ങൾ, അത് ഈ എന്താണ് എഴുതുന്നത് പിന്നീട് പറയുന്നുണ്ട്. വീണ്ടും വായിക്കുന്ന വീണ്ടും അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് 14-ാമത്തെ വാക്യത്തിൽ, പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ, എന്താ വായിക്കുന്നതാണ് തന്നെയാണ്, ഞാൻ നിങ്ങൾക്കും എഴുതിയിരിക്കുന്നു. ദൈവത്തിന് ഈ ആദ്യം മുതലുള്ളവൻ നിന്നിട്ട് അതുകൊണ്ട് ഈ കൂടെ കൂടി ആദ്യം മുതൽ അനുഭവിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. വീണ്ടും പറയുന്നു, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകുകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നേരത്തെ ബാല്യക്കാരെ ചെറുപ്പക്കാരോട് പറയുന്ന ഭാഗം നമ്മൾ വായിച്ചു അല്ലേ? ഇവിടെ പറയുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകുകയാണ്. എന്താണ് ഈ ശക്തി എന്ന് പറയുന്നത്? ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ശക്തി എന്നുള്ളവർ ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്ന കാര്യങ്ങളില്ല. നമ്മുടെയൊക്കെ പിള്ളേര് സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നവരാണ്. ജിമ്മിൽ പോകുന്ന അതിന്റെ ഒരു പ്രധാന ഉദ്ദേശം നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ആരോഗ്യമൊക്കെ ഒന്ന് സ്ഥിരപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ മസിലൊക്കെ കാണിച്ചുകൊണ്ട് നടന്നു നടന്ന് എനിക്കൊക്കെ വരിച്ചുകൊണ്ട്, കാരണം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, എനിക്ക് ആരെയും പേടിക്കുന്നത്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അല്ലേ? അതാണ് ശക്തി എന്നുള്ളൊരു ചിന്തയാ. പക്ഷെ വാസ്തവത്തില് ഈ ശക്തരാകുക എന്നുള്ളൊരു പദം വളരെ ആഴമായിട്ട് ചിന്തിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ പിള്ളേരും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പല ആളുകളും ഈ നെഞ്ചു വിരിച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, പുറകിൽ നിന്നൊരു പട്ടി കരച്ച ഓടുന്നവരാ, അത്രയ്ക്കുള്ള നെഞ്ചുവിരിപ്പൊക്കെ. ഈ അപ്രതീക്ഷിതമായിട്ട് വരുന്ന എന്ത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനൊന്നും ഈ നെഞ്ചു വിരിച്ചു നടക്കുന്ന പലതും കഴിയുന്നുണ്ടെന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ശക്തി എന്ന് പറയുന്ന ഒരു സംഗതി ഈ ബാഹ്യമായ ഒരു തലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് മാത്രം ആശ്രയിച്ച് നേടിയെടുക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഈ പലരും ശക്തിയെ കണക്കാക്കുന്നത്. എന്താണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ കാണിക്കുന്ന ശക്തി എന്ന് പറയുന്നത്? ശക്തി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ ഹൃദയത്തിന് ഉള്ളിലുള്ള ശക്തിയാണെന്നേ, അത് നമ്മൾ പുറത്ത് കാണുന്ന ശക്തിയൊന്നും അല്ല. ജീവിച്ചാൽ മതി എത്ര അടി നീളവും അതിന്റെ വീതിയുള്ള ആളുകളൊക്കെ ചില കാര്യങ്ങൾ താങ്ങാൻ വയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ അണക്കം കാണല്ലോ ബോധനൊക്കെ അവിടെ വീഴും. പിന്നെ എത്രയോ ഉദാഹരണം എനിക്ക് എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടെന്ന് അറിയാം. പെട്ടെന്ന് എന്തെങ്കിലും ജയിക്കുമ്പോഴത്തേക്ക് തളർന്നു പോകുന്ന നല്ല ജിമാരാകാരായ മനുഷ്യരുണ്ട്. ഈ പറയുന്ന ജിമ്മിലൊക്കെ പോയി ശരീരം കുറ്റപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തിട്ടും ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാൻ പറ്റാത്ത ആളുകളെ ഒരുപാട് അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴേ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ വിശ്രാന്തരാകുന്ന ഒത്തിരി ആളുകൾ എനിക്കറിയാം. എന്നാൽ അതിനേക്കാൾ എത്രയോ ഉപരിയായിട്ട് ഈ വലിയ ഹൃദയ ശക്തിയൊന്നും ഇല്ലെങ്കിലും ഈ ഹൃദയത്തിൽ ശക്തി ഉള്ള ചില മനുഷ്യരുണ്ട്. അത് എന്ത് കാര്യങ്ങൾ തന്റെ മുമ്പിൽ വന്നാലും വളരെ സന്മേഷത്തോടുകൂടി നമ്മൾക്ക് ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ നോക്കിയേ ഈ പലപ്പോഴും ബഹളങ്ങളൊക്കെ ഉണ്ടാകും. ചില പുരുഷന്മാരുണ്ട് അല്ലെ, എന്ത് ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്ക് അങ്ങ് അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കി പാത്രം എറിഞ്ഞ് പാടിക്കുന്ന ആളുകൾ ഒഴിഞ്ഞു കൊടുത്ത് പിള്ളേരെ ചെവിക്ക് പിടിച്ച് പുറത്ത് കളഞ്ഞ് എന്തുമാത്രം ഇതൊക്കെ കാണിക്കുന്നത്. ചെറിയൊരു വിഷയം വരുമ്പോഴത്തേക്ക് ചെറിയൊരു വിഷയം വരുമ്പോഴത്തേക്ക് ഇത്രയും ഒരു പരിഭ്രാന്തി കാണിച്ച വലിയ വിഷയങ്ങൾ വന്നാൽ അത് കാരണം എന്താണെന്നറിയോ, ഈ ശക്തി ഒരു മനുഷ്യനുള്ള ശക്തിയൊക്കെ അറിയുന്നത് അവിടെയാ. നമ്മൾ വിചാരം ഒരു മനുഷ്യന്റെ ശക്തി ഇപ്പൊ ചില മനുഷ്യരുടെയൊക്കെ ധാരണയാണ് ഈ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹളം വെച്ച് നാല് ചാടിയിലൊക്കെ ചാടിച്ചെല്ലാവരെ അത് ഒന്നും അതൊക്കെ ശരിക്കും ധീരപ്പെട്ടതിന്റെ അടയാളമാണ്. ഈ പുറത്ത് കാണിക്കുന്നുള്ളത് ശക്തിയാണെന്നുള്ളത്, ഈ ഉള്ളിൽ ശക്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ശക്തിമാനാണ് പുറത്ത് കാണിക്കാനായിട്ട് പല ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഈ ഉള്ളിൽ ശക്തി ഇല്ലാത്തവരെ കാണിക്കണം, പക്ഷെ ഉള്ളിൽ വളരെ പവർഫുള്ള ചില സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾ വന്നാലും വളരെ സന്മേഹത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട്. എന്ത് പ്രശ്നം വന്നാലും വളരെ സന്മേഹത്തോടുകൂടി, ചില പുരുഷന്മാരും ഉണ്ട് ചില മനുഷ്യരുടെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് അത് പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലത് ശക്തമായിട്ട് കാണാൻ കഴിയുന്നേ. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ശക്തമായിട്ട്, അത് രോഗമായാലും എന്ത് അപകടങ്ങളായാലും എന്ത് നഷ്ടങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മുന്നിൽ സംഭവിക്കുമ്പോൾ അതിനെ ഒരു പരിധി വരെയൊക്കെ ധൈര്യത്തോടുകൂടി അത് കേൾക്കുവാനും സന്മേഷത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും ആശയങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെയുള്ള ഒരു കഴിവുള്ള ചിലയാണ്. അതിന് ഈ ആത്മീയത വളരെ വളരെ ആവശ്യമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കൊക്കെയാണ് നല്ല ശക്തരാകാത്തൊക്കെ കൊണ്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ എത്തുന്നത് സുവിശേഷവും ചില തിരിച്ചറിയൊക്കെ ആണ്. നമ്മളെ ശക്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. പിന്നെ ശക്തി എന്ന് പറഞ്ഞാൽ വേറെ സംഗതികളുണ്ട് അല്ലെ. ശക്തി എന്നുള്ള പവർഫുൾ, എന്തിനുള്ള പവർ ആവുന്നതാണ്, ഏത് സിനിമ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി വേണം. ഇത്രയും വലിയ കഴിവും മിടുക്കുമൊക്കെ ഉള്ളവര് ചില പരീക്ഷണങ്ങൾ വരുമ്പോഴത്തേക്ക് അറിയാതെ വീണു പോകും. അപ്പൊ എന്തിനേയും നിയന്ത്രിക്കാനുള്ള ഒരു ശക്തിക്ക് പറയുന്നത് അല്ലെങ്കിൽ എന്തിനേയും നിയന്ത്രിക്കാനുള്ള ഒരു ഒരു കഴിവിന് പറയുന്നതും ശക്തി എന്ന് തന്നെയാണ്. ഒരു സ്പിരിച്വൽ പവർ എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ. പരിവർത്തനമായ ജീവിതത്തിലൊക്കെ രോഗം വന്ന് എത്രയോ അവസരങ്ങളുണ്ടല്ലോ. മധൂരി വന്ന് നമുക്ക് അറിയാം. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ സന്ദർഭവശാൽ വീണ്ടും പറയുന്നതേ ഉള്ളൂ. ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ കണ്ടു കേട്ടിട്ടുണ്ട്, മധൂരിയൊക്കെ വന്ന ആളുകൾ സ്വന്തക്കാർ തന്നെ അവരുടെ ബന്ധുക്കളെ എടുത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ഓല കൊണ്ട് നടഞ്ഞ ഒരു ഷെട്ടി കൊണ്ട് തണ്ടങ്ങനായിരുന്നല്ലോ അവിടെ കൊണ്ടിടും. പേടിയാ എല്ലാവർക്കും പോയി അവരെ പരിചരിക്കാനൊക്കെ, കാരണം ഇത് പറന്നു കഴിഞ്ഞാൽ മനുഷ്യർ മരിക്കുമോ. അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ വൈദ്യന്മാർ പോലും ഇങ്ങനെ രോഗികളുടെ അടുത്ത് അടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ഈ പരിവർത്തനവേദി ഓരോ വീടുകളിൽ ചെല്ലുകയും രോഗികളുടെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തത്. അതിന് പറയുന്ന സംഗതിക്കാണ്, ആ ഒരു മരണത്തിന് പറയുന്ന സംഗതിയാണ് ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ചുക്കുന്തലിയെ പിടിച്ചപ്പോഴ് പിടിച്ച ആളുകൾ പറയുന്നത് നിങ്ങളാരും ഇങ്ങോട്ട് വരല്ലേ, ആൾക്കാർക്കൊന്നും ഇങ്ങോട്ട് പോകാനും പേടിയാ. ശരിയാ, നമുക്ക് ഒക്കെ പറയുന്ന ഞാനും എനിക്കും പേടിയൊക്കെയാണ്. ആർക്കിലൊക്കെ ഈ പകർച്ചവ്യാധിയൊക്കെ വരുമ്പോഴും ഈ പറഞ്ഞ നൈജൊന്നും ചുമ്മാ കാണാൻ വെറുതെ പറയാം, പക്ഷെ കാര്യമായിട്ട് ചിന്തിക്കുമ്പോഴ് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള സംഗതി വരുമ്പോഴും പകരം പിടിച്ചെന്നൊക്കെ ഉള്ള ധാരണയൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പക്ഷെ തികഞ്ഞ ആത്മീയ അവബോധവും ദൈവവിശ്വാസവും ഉള്ള മനുഷ്യരിൽ നിന്നും അവർക്കൊക്കെ ഇതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അവർക്ക് ഈ രോഗം വന്നോ ഓക്കെ. അങ്ങനെയുള്ള മനുഷ്യരാ പറയുന്നത് യഥാർത്ഥ ശക്തിയും യഥാർത്ഥ ശക്തിയുള്ള മനുഷ്യരെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ചിന്തകളൊക്കെ നമ്മളിത് എന്നിലും നിങ്ങളിലും ഒക്കെ ഈ ഒരു സ്വാധീനം കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. വരുതിയെങ്കിലും ഒക്കെ അവരെ പോലും പൂർണ്ണമായിട്ടാകാൻ സാധിച്ചില്ലെങ്കിലും ആളുകളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേലും ഇടപെടാൻ ഉള്ള ഒരു ശക്തിയൊക്കെ നേടുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലെങ്കിലും ഒക്കെ ഇടപഴകി അവരുടെ പ്രയാസങ്ങളെ സ്വന്തം ജീവിതത്തിൽ കൂടി ഏറ്റെടുത്ത് ഒരു ധൈര്യമൊക്കെ കാണിക്കേണ്ട കോണം നമുക്ക് സാധിക്കുമെങ്കിൽ അതാ ശക്തി എന്ന് പറയുന്നത്. അല്ലാതെ അന്യത്തൊരു പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളും തലയിലെടുത്ത് കഷ്ടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല ആരോഗ്യത്തോട് ഇരിക്കുകയും ബലത്തോട് ഇരിക്കുകയും പണത്തിന്റെ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നിട്ടും മറ്റുള്ള പ്രശ്നങ്ങളെ കാണാതെ തള്ളിക്കളയുന്ന മനുഷ്യരൊക്കെ ശക്തരൊന്നുമല്ല, അവരൊക്കെ അശക്തരാണ്. ശക്തരാവുകയാലും അവിടെ പറയുന്നു ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകുകയാലും. ശക്തന്റെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു, സ്പിരിച്വൽ ആയിട്ടുള്ള ശക്തി, മറ്റല്ലാത്ത ശക്തി. അതുപോലെ തന്നെ ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് കരുതുന്നു നിങ്ങൾ ശക്തരാകുന്നു. നിങ്ങൾ ശക്തരാകുന്നതും ദുഷ്ടനെ ജയിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ നിന്ന് ദൈവവചനം നിങ്ങൾ വസിക്കുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി ശക്തരാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം ആ വ്യക്തിയിൽ ദൈവവചനം എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നത് തിരിച്ചിരിക്കുന്നു കേട്ടോ. ഒരു വ്യക്തിയിലുള്ള ദൈവവചനത്തിന്റെ സ്വാധീനമാണ് അവരെ ശക്തി ബലമുള്ളവരാക്കി നിൽക്കുന്നത്. എന്താണ് വചനം എന്ന് പറയുന്നത്? ഈ വചനം എന്ന് പറയുന്ന സംഗതി ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കേണ്ട, ഞാൻ സമയം. വചനം എന്ന് പറയുന്നതിന് രണ്ട് മുഖങ്ങളാണുള്ളത്. വചനം ഒന്ന് അവതരിച്ച വചനവും രണ്ട് വേദപുസ്തകങ്ങളും വചനവും എഴുതപ്പെട്ട വചനവും. ഇത് രണ്ടും വചനത്തിന്റെ രണ്ട് തലങ്ങളാണ്. അവതരിച്ച വചനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. എഴുതപ്പെട്ട വചനം എന്ന് പറയുന്നത് വേദപുസ്തകമാണ്. അപ്പം കർത്താവിന്റെ ശരീരവും വേദപുസ്തകത്തിന്റെ അറിവും ഇത് രണ്ടും ഒരു വ്യക്തിയിൽ നിലനിൽക്കുമ്പോഴാണ് അവർക്ക് ശക്തരാകുവാനും ദുഷ്ടനെ ജയിക്കാനും സാധിക്കുക. ഇത് രണ്ടും വേണം, രണ്ടും പ്രധാനപ്പെട്ട ഒന്ന് കർത്താവിന്റെ തിരിശരീരവും രണ്ട് അവന്റെ വേദവാക്യങ്ങളും. ഇത് രണ്ടുമാണ് നമ്മളെ ശക്തരാക്കി തീർക്കുന്നത്. നമ്മളെ ശക്തരും അതുപോലെ തന്നെ ദുഷ്ടനെ ജയിക്കുവാൻ തക്കവണ്ണം ഉള്ള ശക്തിയൊക്കെ ലഭിക്കുന്നതിന്റെ പിന്നിൽ അതാണ്. അപ്പൊ ദൈവവചനം നമ്മളിൽ വസിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അതാണ് വളരെ കാര്യമായിട്ട് അദ്ദേഹം ഈ യോഹന്നാൻ ഉറപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിക്കണം എന്നുള്ളതാണ്. രണ്ട് വചനത്തിന്റെ രണ്ട് ഫലവും നമ്മളിൽ ഉണ്ടാവണം. കർത്താവിന്റെ തിരിശരീരമാവുന്ന കുർബാനയെക്കൂടി നമ്മൾ അനുഭവിക്കുന്ന വചനവും അതുപോലെ തന്നെ കുർബാനയോടൊപ്പം നമ്മൾ കേൾക്കുന്ന വചനവും, ഇത് രണ്ടും ഒന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും മറ്റേ ചെവിയിൽ കൂടിയും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് അതിരങ്ങളിൽ കൂടിയും ഒന്ന് ചെവിയിൽ കൂടിയും നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിൽ അതി ആ ഒരു ബോധം തന്നെ, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം തന്നെ നമ്മളെ ഒരുപാട് ശക്തി ഉളവാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ശക്തിയുള്ളതാക്കാൻ തീർക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ പല ആളുകൾ ദൈവവചനം കേൾക്കി ശക്തി നേടാനായിട്ട് പലയിടത്ത് ഓടി നടക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട് നമ്മളെ. ഏറ്റവും വലിയ സങ്കടം പറയുന്നത് ഈ ഓടി നടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ അവിടെ എവിടെയൊക്കെ പോയിട്ട് ഇവിടെ വന്നിട്ട് പറയുമ്പോൾ അവിടെ ഭയങ്കരമാണ്, അങ്ങ് ഏതാണ്ട് ഒഴുകിയെത്തി എല്ലാം നേടിയെടുത്തു, അങ്ങോട്ട് പോയാൽ മതി, ഇങ്ങോട്ട് പോയാൽ മതി. പക്ഷെ ഈ പറയാനുള്ള ജീവിതം എന്നും ഇതേ ഗതിയാ. ഈ കേൾക്കുന്ന ആളുകൾ എന്തറിയാ, ഇതൊക്കെ കേട്ട മാതിരി നേരെ ഓടും, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നുള്ളത്. അവസാനം എങ്ങനെ കിട്ടാതെ അലഞ്ഞ് നടക്കുന്ന ചില മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. ദൈവവചനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞ് ഒന്നും വേണ്ടാന്ന്. ഇന്നത്തെ ദൈവവചനത്തിന് അലഞ്ഞ് നമ്മൾ നമ്മുടെ പള്ളിയിൽ പോയി ഒരു നിമിഷം ശാന്തമായിട്ട് കണ്ടും കൂട്ടി ഇരുന്നാൽ പോലും നമ്മൾക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പകർന്നു ലഭിക്കും. അപ്പം തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഭാഗമൊക്കെ. അപ്പം അപ്പൊ ശക്തരാവുക എന്ന് പറയുന്നതിന്റെ രണ്ട് തലം. ഒന്ന്, ദൈവവചനം നമ്മുടെ ഉള്ളിലുള്ള എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ ശക്തരായിട്ട് മാറുന്നത്. അതോടൊപ്പം തന്നെ ദുഷ്ടരെ ജയിക്കാനുള്ള ബലവും നമുക്ക് ലഭിക്കുന്നു. ഇത് രണ്ടും നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. ദുഷ്ടനെ ജയിക്കും, കാരണം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് പ്രായത്തിലുള്ളവരിലും ഈ ദുഷ്ടന്മാരോടൊപ്പമുള്ള ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുമെങ്കിലാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. ഇത് നമ്മൾ തുടർന്ന് വായിക്കുന്നു 15-ാം വാക്യം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. തുടർന്ന് വായിക്കുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന് മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു, ദൈവയർത്ഥം ചെയ്യുന്നവനോ സ്നേഹം ഇരിക്കുന്നു. ഇത്രയും ഭാഗം കുറെ അർത്ഥങ്ങൾ അടങ്ങിയ ആശയം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇല്ല, പറയാൻ സ്വാസം. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മള് ലോകത്തെയൊക്കെ സ്നേഹിക്കാതെ എങ്ങനെ പറ്റുന്നത്? ശ്രദ്ധ, നമ്മുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞൊരു വെല്ലുവിളിയാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും. ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് ഈ ഭൂമിയെ സ്നേഹിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല, ഈ പ്രപഞ്ചത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ കാണുന്ന എന്നാൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ചില സംഗതികളുണ്ട്, ചില പൈശാചിക പ്രേരണകളും ചില ഇഷ്ടങ്ങളും ഒക്കെ. അത് ഈ ലോകത്തിന്റെ ആഗ്രഹം എന്നൊക്കെ പറയാൻ കർത്താവ് പലർക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ലോകത്തിന്റെ ആഗ്രഹങ്ങളും അവർ ലോകത്തിന്റേതല്ല എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഈ ഭൂമിയുടെ ഭാഗമല്ല എന്ന അർത്ഥത്തിനല്ല കേട്ടോ. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ഈ ലോകത്തിന്റേതായ ചില ഈ എന്താണ് ഈ ലോകത്തിലൊക്കെ കാണുന്ന ചില സംഗതികളുണ്ട്, നമ്മളെ ഈ സിനിമയിലേക്ക് ആകർഷണം ചെയ്യുന്ന ചില സാധ്യതകൾ, ആ സാധ്യതകളിലേക്ക് വീണു പോകരുതെന്നോ, ആ ഒരു തലങ്ങളിലേക്ക് നമ്മൾ വീണു പോകാതെ. അതുകൊണ്ട് ലോകത്തിലുള്ളതെന്നും ലോകം നമുക്ക് ഉദ്ദേശിക്കുന്നതാണ്, അത് എളുപ്പം മനസ്സിലാക്കാനാണ് പറയുന്നുള്ളത്. ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വരുവാനുള്ള, ഇന്ന് കാണുന്ന ഒന്നല്ല, കാണപ്പെടാത്ത ഒരു തലങ്ങളിലേക്ക് ആയിത്തീരുക എന്നുള്ളതാണ്. കാണപ്പെടാത്ത ഒരു ലോകത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു വിളിയാണ് നമ്മളെ. അങ്ങനെ കാണാത്ത ഒരു ലോകത്തിലേക്ക് എത്തിച്ചേരാനുള്ള വിളി ആണെന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇത് നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നമാണ്. ലോകത്തോടുള്ള നമ്മുടെ ശ്രമം വളരെ ശക്തമാണ്. എനിക്ക് ചില മനുഷ്യരൊക്കെ ഈ ഞാനൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സംഗതി തന്നെ, ഈ മണ്ണിന് വേണ്ടിയിട്ടൊക്കെ ഈ അടിയിടുമ്പോൾ വലിയ അത്ഭുതം തോന്നാറ്. മണ്ണിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു കരി വരുന്ന പോലും കൊണ്ടുപോകാനായിട്ട് ഇടയില്ലായിരുന്നിട്ടും അതിർത്തി വിസ്താരമാക്കാണ്ടൊക്കെ ഓണം സഹോദരന്റെ ബന്ധങ്ങൾക്ക് അതിർവരപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഭൂമിയുടെ അതിർത്തി വിസ്താരമാക്കും തോറും സഹോദരന്റെ അതിർത്തി അതിങ്ങനെ ഷോർട്ടായിക്കൊണ്ടിരിക്കുക, നാരോ ആയിക്കൊണ്ടിരിക്കുക. അത് പലപ്പോഴും ആ സ്നേഹത്തിന്റെ അതിർത്തി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ലോകത്തിന്റെ അതിർത്തി കൂട്ടുന്നവർക്കൊക്കെ ഈ സ്നേഹത്തിന്റെ അത് ബൗണ്ടറീസ് ചുരുങ്ങിക്കൊണ്ടിരിക്കും. അത് വളരെ കാര്യമായിട്ട് ചിന്തിക്കൊണ്ട് സംഗതിയാണ്. അതിൽ തുറന്നു തുടങ്ങി ഒരുവശൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹം ഇല്ല. അപ്പൊ നമുക്ക് ഉള്ളൊരു ഒരു എന്താ പറയുക, ദൈവോപാധിയുള്ളൊരു ഒരു ചിന്തയാണ്. എനിക്ക് ലോകത്തെ സ്നേഹിക്കണമോ തമ്പുരാനെ സ്നേഹിക്കണമോ എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ ജീവിതത്തില്. നമുക്ക് ഒരുപാട് ലോകത്തിലേക്കൊക്കെ ലോകത്തിന്റെ താല്പര്യങ്ങളിലേക്ക് നമ്മൾ ഈ ശരിക്കും പല മനുഷ്യരും ജീവിതത്തിൽ നിരാശ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ഈ നിരാശ എന്ന് പറയുന്നത് തന്നെ ആഴമായ ലോകത്തോടുള്ള ഭ്രമമാണ്. ലോകത്തെയും ലോകത്തിന്റെ സ്നേഹത്തോടും വളരെ ഇഷ്ടം തോന്നുമ്പോഴാണ് അത് ലഭിക്കാതിരിക്കുമ്പോഴും അതിൽ കുറവ് വരുമ്പോഴും ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അനുസരിച്ച് അളവ് വർദ്ധിക്കാതിരിക്കുമ്പോഴും നിരാശ തോന്നും, ദുഃഖം തോന്നും. പല മനുഷ്യരും ജീവിതം പോലും അവസാനിപ്പിക്കുന്നതും അല്ലെങ്കിൽ കാന്തു പിടിച്ച് നടക്കുന്നതും ഒക്കെ ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഈ ലോകത്തിലുള്ളതിനെ ഒത്തിരി സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പിതാവിന്റെ സ്നേഹം ഇല്ലാതെ പോകുന്നുള്ളത് ചിന്തിക്കണം. നമുക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴും എത്രയോ പ്രാവശ്യം കേൾക്കുന്ന സംഗതിയാണ് ധനവാൻ കർത്താവിന്റെ അടുത്തുള്ള ധനവാന്റെ കഥ. നല്ല പ്രശ്നമായ ചെറുപ്പകാലം മുതലേ ന്യായപ്രമാണങ്ങളൊക്കെ എത്ര കാര്യമായിട്ട് പഠിക്കുകയും അതിനനുസരിച്ചൊക്കെ ജീവിതം ക്രമീകരിക്കുകയൊക്കെ ചെയ്ത മനുഷ്യനാണ്. പക്ഷേ ഏറ്റവും വലിയൊരു കൽപ്പനയുടെ മുമ്പിൽ ജീവിതത്തിൽ ചില നിർവഹിക്കാൻ ചില ഉത്തരവാദിത്തങ്ങളുടെ മുന്നിൽ കഷ്ടപ്പെട്ട വസ്തു വെറുതെ ആയിപ്പോയി എന്നുള്ളത്. ചെറുപ്പത്തിലെ ന്യായപ്രമാണങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിലൊക്കെ ജീവിച്ചിട്ടും എന്തൊക്കെയോ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ വച്ചുപോയി ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ ഒരു ഹതഭാഗ്യമല്ലേ ആ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത്? അങ്ങനെ എത്രയോ മനുഷ്യരുണ്ട്, എത്രയോ മനുഷ്യര് കർത്താവിന്റെ കാൽക്കല് ശിഷ്യന്മാരുടെ കാൽക്ക് സ്വത്ത് കൊണ്ട വെച്ചിട്ട് കള്ളത്തരം കാണിച്ച മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, അനന്യാസ സഫീറൊക്കെ, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളല്ലേ. അതുപോലെ ശിഷ്യന്മാരുടെ താപ്പാവിന് വേണ്ടി പണം കൊടുത്ത് വാങ്ങിച്ച് കച്ചവടം നടത്താൻ ശ്രമിച്ച ശിമോൻ, ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിനാ അവിടെ വരെയൊക്കെ പോകുന്നേ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും ഒക്കെ ഇല്ലേ ഇതുപോലുള്ള ചില സ്വഭാവങ്ങളൊക്കെ? ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കത്തക്കോണമുള്ളൊരു ആഴമായ സ്വാധീനങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഈ നോമ്പിൽ ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഏതാകട്ടെ, ദൈവമേ ലോകത്തിന്റെ ഇഷ്ടങ്ങളില് ഒത്തിരി ആകർഷിച്ച് കാഴ്ച നഷ്ടപ്പെടാതെ തമ്പുരാനെ കാണത്തക്കോണമുള്ള നമ്മൾ കാണുന്നുണ്ടല്ലോ. മോഹത്തിലേക്ക് യാത്രയാകുന്ന ശിഷ്യന്മാർ രണ്ടുപേര് എത്ര ചേർന്ന കർത്താവിനോട് ചേർന്ന് നടന്നവർ, കർത്താവിന്റെ തോളോട് ചേർന്ന് നടന്നവർ. അത് മാത്രമല്ല, വായു ഒരു നഷ്ട ദൈവവചനമാണ്. പ്രതിഷ്ഠയോടെയാണ് അവർ കർത്താവിനെ പറ്റിയൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. പ്രസംഗിക്കുന്നതും ദൈവം, അർക്കിച്ചത് ദൈവം, കൂടെ നടക്കുന്നത് ദൈവം, ചെന്നത്തി കർത്താവിനെ കണ്ടില്ലെന്നുള്ളത്. ഇതൊക്കെ തന്നെയാ നമ്മൾ എത്രയോ ആളുകൾ എനിക്കറിയാം തിരുക്കോണുകളിൽ നിന്ന് കർത്താവിനെ കുറിച്ച് തർക്കിക്കുന്നുണ്ട്, ആർഗ്യു ചെയ്യുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് ഇന്ന് ആ ആർഗ്യുമെന്റ് വളരെ കൂടിക്കൊണ്ടിരിക്കുക. എന്റെ അടുത്താണ് കർത്താവ്, അല്ലെ ഞാൻ എന്റെ കൂട്ടാമേലാണ് കർത്താവ് എന്ന് പറഞ്ഞ് തർക്കം കൂട്ടുക, ഇതൊക്കെ തർക്കിക്കുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ തമ്പുരാൻ ഇല്ലെന്നുള്ളതാണ്, തമ്പുരാനൊക്കെ ഉണ്ട് ഇല്ലെന്നുള്ളതല്ല, തമ്പുരാനുണ്ട് പക്ഷെ കാണുന്നില്ലെന്നുള്ളതാണ്. ഈ തമ്പുരാനെ കണ്ടാൽ ഇതൊന്നും പറയത്തില്ലായിരുന്നു. കാരണം തമ്പുരാനെ കാണുമ്പോഴാണല്ലോ ഈ ചിന്തിച്ച ആർഗ്യുമെന്റ് ഒക്കെ തെറ്റാണ് ബോധ്യപ്പെടുന്നത്. അത് കാണുന്നില്ലെന്നുള്ളതാ ഈ ആവശ്യമില്ലാത്ത, കാരണം ശരിക്കും ക്രിസ്തുവിനെ ഹൃദയത്തിൽ കാണുന്ന ഒരിക്കലും ആർഗ്യുമെന്റ് ചെയ്യാൻ തോന്നത്തില്ല. ഈ വേദവസത്തെ മറ്റൊരു തലത്തിൽ വളച്ചുപിടിക്കാനൊന്നും തോന്നത്തില്ല. ആരാധിക്കാൻ മാത്രമേ തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ സ്നേഹിക്കാൻ മാത്രമേ തോന്നത്തുള്ളൂ. അപ്പൊ അത് കാണാത്തത് കൊണ്ടാണ് ഈ ഈ ഈ അനുഭവത്തിലെ ശിഷ്യന്മാർക്ക് പറ്റിയതുപോലെ കേൾക്കാൻ പറ്റിയിരുന്നത്. അങ്ങനെയുള്ള പല മനുഷ്യർക്കും അവരിങ്ങനെ നടക്കുക, ഒരുപാട് പറയുന്നുമുണ്ട്. എന്തുമാത്രം അറിയാനും അറിയാപ്പെടാത്തതുമായ ആഴമായിട്ടുള്ളൊക്കെയാ കർത്താവിനെ പറ്റി പറയുന്നത്. പക്ഷെ പറയുന്നുള്ളതേ ഉള്ളൂ, കർത്താവിന് ഇതിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവസാനം കർത്താവ് കാണിച്ചു കൊടുത്തപ്പെടാം, തർക്കം അവിടെ നിർത്തി എവിടെ ആരംഭിച്ചോ അവിടേക്ക് തിരികെ പോയി. ശരിക്കും ക്രിസ്തുവിനെ കാണുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാം, നിർത്തും തർക്കം അവിടെ വെച്ച്, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് അവിടെ വെച്ച് നിർത്തും, പിന്നെ പോകും എവിടെയാണെന്നറിയാം, ആരംഭിച്ചിടത്ത്. കാരണം ആരംഭിച്ചിടത്ത് ചെന്നെങ്കിൽ മാത്രമേ അതിന്റെ പൂർണ്ണതയായി തീരത്തുള്ളൂ. നമ്മൾ ഇവിടെയൊക്കെ വായിക്കുന്നതല്ലേ പഴയതിലേക്ക് രചിതാക്കന്മാരെ നിങ്ങൾ ആരംഭിച്ച് തുറന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് കാണാം. അപ്പം അവിടെയാണ് അതിന്റെ സംഗതി. ലോകത്തിന്റെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം, ഭാരത്തോട് നമ്മൾ ചിന്തിക്കേണ്ട സംഗതി തന്നെയാണ്. വീണ്ടും തുറന്നവർ പറഞ്ഞ ജഡമോഹം, സന്മോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നായി. ജഡമോഹം, കണ്ണിന്റെ മോഹം, ജീവനത്തിന്റെ പ്രതാപം. ജഡമോഹം എന്ന് പറഞ്ഞാൽ ശരീരത്തോടുള്ള ആഗ്രഹങ്ങൾ. കണ്ണിന്റെ മോഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ണ് ഇഷ്ടപ്പെട്ടതിനെയൊക്കെ സ്വന്തമാക്കാനുള്ള പ്രേരണ. ഒന്ന് ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാല് ലഭിച്ചിരിക്കുന്ന ലോകത്തിന്റെ പ്രശംസ. എത്രയോ മനുഷ്യരെ ദൈവത്തിൽ നിന്നകറ്റിയിട്ടുണ്ട് ഈ മൂന്ന് സംഗതികൾ. വളരെ കഴിവുള്ള ആളുകളെ പോലും ജഡത്തോടുള്ള മോഹവും കണ്ണിനോടുള്ള മോഹവും ജീവനത്തിന്റെ ഈ ലോകത്തിന്റെ ചില പ്രശംസയിൽ ഉള്ള താല്പര്യങ്ങളും ഒക്കെ എത്രയോ മനുഷ്യരുടെ ജീവിതം ആഴമായ ദൈവബന്ധത്തിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ളതെല്ലാം നമ്മളിത് കാണുന്നുണ്ടല്ലോ, ജഡമോഹം, കൺമോഹം, ജീവന്റെ പ്രതാപം. ശരിക്കും ഇത് യോഹന്നാനസ്ലീഹ എഴുതിയെടുക്കുന്നത് ഉച്ചരിക്കുന്നത് പഴയ നിലത്തിൽ നിന്ന് ഇല്ലയോ. ആ വർഷത്തിന്റെ ഫലം കാണുവാൻ നല്ലതും പിന്മാൻ രുചിയുള്ളതും പിന്നെ ജ്ഞാനം പ്രാപിപ്പാൻ സാമ്യമുള്ളതും ആകുന്നു. വെൽഗസ് പുസ്തകത്തിൽ ആദ്യം നമ്മൾ വായിക്കുന്നത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഒരേ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങൾ. ഇതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ. നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ഈ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപം ഇല്ലാതാവാനായിട്ടാണ് ഒന്ന് നോമ്പ് നൽകിയത്, ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത്. പിന്നെ ഇച്ചിരി കണ്ണടച്ചിരിക്കാനായിട്ടുള്ള ഇത് തന്നത് ഒത്തിരി കാണാതിരിക്കുമല്ലോ. പിന്നെ ജീവനത്തിന്റെ പ്രതാപം, പിന്നെ ചിന്തയെ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുക. ഇത് മൂന്നുമാണ് ഇതിനുള്ള മരുന്ന് സഭ നൽകുന്നത്. എന്താണ് പരിശുദ്ധ നോമ്പ്? പരിശുദ്ധ നോമ്പിൽ ഭക്ഷണം മേടിഞ്ഞുകൊണ്ട് നോമ്പ് നോക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്നു ഈ ജഡത്തിന്റെ മോഹം കുറയുന്നു. ശരിക്കും നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത് എപ്പോഴെങ്കിലുമൊക്കെ അച്ഛ അവസരം കിട്ടിക്കുമ്പോഴേ കണ്ണു കൂട്ടിയിരിക്കാനായിട്ടാണ്. ഇച്ചേരെ കണ്ണടച്ചിരിക്കുമ്പോഴാണല്ലോ ഈ ലോകത്തിന്റെ കാഴ്ചകളിൽ ഒരു വിരാമമാകുന്നത്. ഈ ലോകത്തിന്റെ കാഴ്ചകൾ വിരാമമാകുമ്പോഴാണ് ഈ ഉള്ളിലെ കാഴ്ച ഉണ്ടാകുന്നത്. അപ്പോഴാ ജീവൻ ലോകത്തിന്റെ പ്രതാപമൊക്കെ മാറി ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന വെളിച്ചത്തെ പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കുന്ന അന്നേരം. അങ്ങനെ ഒരു ആത്മീയ പൂർണ്ണതയിലേക്ക് ഉള്ള ഒരു വളർച്ച ഉണ്ടാവണം എന്ന് ഈ യോഹന്നാന്റെ സ്ലീഹയുടെ ലേഖനത്തിൽ കൂടി നമ്മളെ വളരെ കാര്യമായിട്ട് ആ പിതാവ് നമ്മളെ ബോധിപ്പിക്കുകയാണ്. ലോകത്തിന്റെ ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നറിയാവുന്നു. എന്നിട്ട് വീണ്ടും 17-ാമത്തെ വാക്യത്തിലെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്ക് ഇരിക്കുന്നു. ലോകവും അതിന്റെ മോഹവും ഇതിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇത്ര കഷ്ടപ്പെട്ടൊക്കെ നേടിയെടുത്തിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതെല്ലാം ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ 73-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലെ. വീട്ടിലിരുന്നത്തിന്റെ പ്രസംഗങ്ങൾ വായിച്ചാൽ ധനവാനായ മനുഷ്യന്റെ ഈ ലോക വളർച്ചയിൽ നല്ലവനായ മനുഷ്യന് തോന്നി അസൂയ, അതാണ് അതിന്റെ പ്രമേയം. അസൂയ ശക്തമായി, കാരണം ഞാൻ നന്മയോട് ജീവിക്കുകയും ഒക്കെ ചെയ്ത് അയാളെ സ്വയം വിധിക്കാൻ തുടങ്ങിയ ആളെ തന്നെ. ഞാൻ അത്ര നല്ലവരായിട്ട് ജീവിക്കുന്നു, വരുന്നതെല്ലാം ഗതികേട്, പക്ഷെ ദോഷിയായിട്ട് ജീവിക്കുന്നു. ആ ഒരു വിധി ഞാൻ കുത്തിരി സ്വയം അന്യനെ വിധിക്കരുതെന്നൊക്കെ പറയുന്നതുകൊണ്ടായി ചില വിധികൾ നമ്മളെ ഒരുപാട് നിരാശയിലേക്ക് നയിച്ചു. ആ ഒരു വിധി അയാൾക്കെതിരെ ദുഷ്ടനെതിരെയുള്ള വിധിയും സ്വന്തം ജീവിതത്തിന്റെ നീതിപൂർവമായ വിധിയൊക്കെ അയാളെ എത്ര നിരാശയിലേക്ക് നയിച്ചു. പക്ഷെ അവസാനം ദേവാലയത്തിൽ പോയി അനുതാപത്തോട് ചേരെ കണ്ണു കൂട്ടിയിരുന്നപ്പോഴാണ് അയാൾക്ക് ശരിക്കും സത്യം എന്താണെന്ന് മനസ്സിലായത്. ദൈവം കാണിച്ചു കൊടുത്തു എന്നുള്ളത് അല്പനേരത്തെ ധ്യാനം അയാളുടെ ജീവിതം, അതായത് അവനെ ആരെങ്കിലും അസൂയപ്പെട്ടോ അയാളുടെ ലൈഫിനെ പറ്റി ഒരു ഉറക്കം പോലെ എല്ലാം നഷ്ടപ്പെടുന്ന ഈ ലോകത്തിന്റെ മോഹത്തിന്റെ അവസ്ഥയിൽ ജീവിച്ചതിന് മനസ്സിലായത് അത് ഒഴിഞ്ഞു പോകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, ദൈവേഷം ചെയ്യുന്നവൻ എന്നേക്കും എന്നേക്ക് നിലനിൽക്കുന്നു, ഒരിക്കലും മരിക്കുന്നില്ല. നമ്മളൊക്കെ നമ്മുടെയൊക്കെ മാതാപിതാക്കളും നമ്മുടെയൊക്കെ വലിയപ്പച്ചന്മാരൊക്കെ മരിച്ചു പോയിട്ട് നമ്മളൊന്നും അവരുടെ ഓർമ്മ പോലും ഇല്ല. പക്ഷെ എന്നിട്ടും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളെ ഹാബേൽ മുതൽ നമ്മൾ ഓർക്കുന്നുണ്ട് അല്ലേ. അബ്രഹാമിന്, മോശെ, അല്ലെങ്കിൽ ഏരിയാവിന്, എലീശായെ, ദാവീദ് രാജാവിന്, സമൂഹ പ്രവാചകനെ, യോഹന്നാൻ സ്നാപകനെ, ഇവരൊക്കെ നമ്മൾ ഓർക്കുന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചത് മരിച്ചത് പരിമല ത്രിവേണിയെ, ദൈവമാതാവിനെ, എന്തുകൊണ്ട് അവരൊക്കെ വരുന്നേറ്റ് ഇരിക്കുന്നു? അവർ ജീവനോടുണ്ടെന്നുള്ളതാണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ. കാരണം എന്താ പറയാ, അവർ ദൈവത്തെ ചെയ്തു എന്നുള്ളതാണ്, ലോകത്തിന്റെ മോഹത്തെ അവര് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ലോകത്തിന്റെ മോഹത്തെ ഉപേക്ഷിക്കാത്തവരെയൊക്കെ മറന്നുപോകുന്നു എന്നുള്ളതാണ് ലോകം. ഏറ്റവും പ്രത്യേകത ലോകത്തിന്റെ മോഹത്തെ അന്വേഷിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരെ ലോകം മറക്കുകയും ലോകത്തിന്റെ മോഹത്തെ ഉപേക്ഷിക്കുന്നവരെ ലോകം ഓർക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു ഉദാഹരണം, ദൈവേശം ചെയ്യുന്നവർ എന്നേക്കും ഇരിക്കുന്നു എന്ന് പറയാൻ കാരണമുള്ള അവര് മരിക്കുന്നില്ല. പറയുന്നുണ്ടോ ബെന്തിക്കോസുകാരും അവരവരൊക്കെ പറയാറില്ലേ, എല്ലാവരും മരിച്ചു പോകും മരിച്ചു പോകും എന്ന് വിശ്വാസികൾ പറയുന്നുണ്ട്. ദൈവേശം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും, ഒരിക്കലും മരിക്കാത്ത അവസ്ഥയെ പറ്റിയാണ് പറയാനുള്ളത്. അവരെന്നേക്കും ഇരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവരെയൊക്കെ ഓർക്കുകയും അവർക്ക് അവരുടെ മധ്യസ്ഥ അവരുടെ കരുണ കൊണ്ടെങ്കിലും നമുക്ക് രക്ഷ ഉണ്ടാവണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ദൈവേശം ചെയ്യുന്നവർ നിലനിൽക്കുക, അവരാരും ഒരിക്കലും മരിക്കുന്നില്ല. ശരിക്കും ദൈവേശം ഏറ്റവും കൂടുതൽ പറയാൻ അർഹതയുള്ള ഒരു പിതാവ് തന്നെയാണ് ഈ യോഹന്നാൻ ചെയ്യുക. ആദ്യ യോഹന്നാന്റെ ക്യാരക്ടർ ഒക്കെ എത്രയോ മോശമായിരുന്നു, ഇച്ചിരി ക്രൂരതയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ വേദോത്സവത്തിന്റെ അവസാന ഭാഗം കൊണ്ടേ കർത്താവിന്റെ നെഞ്ചോട് ചാഞ്ഞ് ഉറങ്ങിയൊരു മനുഷ്യനാണ് യോഹന്നാൻ. അതിനേക്കാൾ ഉപരി ക്രൂശന്റെ ചോട്ടിൽ കർത്താവിന്റെ കൂടെ നിന്ന ഏക മനുഷ്യനാണ്. അതോടൊപ്പം തന്നെ കർത്താവിന്റെ അമ്മയെ മരിക്കുന്നവരെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. ദൈവത്തിന് വേണ്ടി പപ്പോസ്ത്രീവ് ഏകനായിട്ട് പോയി നാട് കടത്തപ്പെട്ട ആളാണ്. അവിടെ നിന്ന് വെളിപാട് കിട്ടിയ മനുഷ്യനല്ല. ശരിക്കും ദൈവത്തിന്റെ ഇഷ്ടം നല്ല ബോധ്യത്തോടുകൂടി ചെയ്തൊരു മനുഷ്യനായി യോഹന്നാൻ ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ധൈര്യമായിട്ട് എഴുതാം, ദൈവേശം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പം നമ്മൾ എന്നേക്കുമൊക്കെ ഇരിക്കണമെങ്കിൽ, നമ്മുടെ ഓർമ്മ എന്നേക്കും നിലനിൽക്കണമെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ മക്കളൊക്കെ മറന്നു പോയാൽ പോലും സഭയോ അല്ലെങ്കിൽ തമ്പുരാനോ മറക്കാതിരിക്കണമെങ്കിൽ, ഒരുപക്ഷെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആളുകളെ പോലെ അത്രയൊന്നും വലുതായില്ലെങ്കിലും ഒക്കെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചൊക്കെ ഒന്ന് നന്മ അന്വേഷിക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മളൊക്കെ ഒത്തിരി ആളുകൾ ലോകത്തിന്റെ ഈ താല്പര്യങ്ങളിൽ മാത്രം ജീവിതം അന്വേഷിക്കുന്നവരെ, പണം ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പണത്തിൽ മാത്രം ഉണ്ടാക്കാനും സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ലോകത്തിലെ സുഖങ്ങളും സുഖലോലസുഖങ്ങളും മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന അത്ര മനുഷ്യരുണ്ടെന്ന് അറിയാം. അതുപോലെ പ്രശംസയ്ക്ക് വേണ്ടി എന്ത് വെറുകേടും ചെയ്യുന്ന ആളുകൾ, നാലാള് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് എന്ത് വൃത്തികളും കാണിക്കുന്ന ആളുകളുണ്ട്. കൊടുക്കുമ്പം അവരൊക്കെ ലോകത്തിൽ തള്ളപ്പെട്ടു പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ നന്മ ഒഴിവാക്കുന്ന അതിന്റെ ഒന്നും ആവശ്യമില്ല, നന്മയുള്ളവർക്ക് അതൊന്നും ആവശ്യമില്ല. അവരെന്തായിട്ടോ നിലനിൽക്കുന്നു, ലോകത്തെ കാണിക്കാനായിട്ട് അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അവരുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ ആരെയും കാണിക്കാനൊന്നുമല്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ദൈവമാർഗത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിനം ചെയ്യുന്നവരിലേക്ക് ഇരിക്കുന്നു. വീണ്ടും 18-ാം വാക്യത്തിൽ അവിടെ അവസാനിപ്പിക്കുകയാണ്. 18-ാം വാക്യം അവർ, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവൻ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവനായിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരിക്കുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. ഇത് ആ ഒരു 18-19 വാക്യങ്ങൾ അന്ത്യക്രിസ്തുവിനെ പറ്റിയാണ്. കുഞ്ഞുങ്ങളെ, വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഇത് അന്ത്യനാഴികയാകുന്നു. ആറാം ദൈവം, ആറാം ദൈവം ലോകത്തിന് അന്ത്യമാകാം, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ അന്ത്യമാകുമ്പോൾ ഇത് അന്ത്യനാഴികയാകുന്നു. എതിർക്രിസ്തു വരുന്നത് നിങ്ങൾ അറിയുന്നതല്ലോ. അതിന് ഉദാഹരണം പറഞ്ഞാൽ എതിർക്രിസ്തു ആന്റിക്രൈസ്റ്റ് എപ്പോ വരുന്നോ അന്നേരം അന്ത്യനാഴികയാകുന്നു. വാസ്തവത്തിൽ അന്ത്യനാഴികയാകുന്നു എന്നൊക്കെ ഈ വാക്യം കേൾക്കുമ്പോഴത്തേക്ക് ഇന്ന് നാളെ തന്നെ അന്ത്യമാകുന്ന അവസ്ഥയല്ല അവിടെ പറയുന്നത്. നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ ഒരു ദിനം എന്ന് പറയുന്നത് നമ്മുടെ 1000, 2000 ഒക്കെ സംബന്ധിച്ചറിയുന്നതാണ്. അപ്പം അന്ത്യനാഴിക എന്ന് പറയുമ്പോൾ തന്നെ ആ നാഴികയ്ക്ക് അതിന്റേതായ ചില കണക്കുകളുണ്ട്. അതെന്നും ആകാം, പക്ഷെ അതിനൊരു തുടക്കമായത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തെ എന്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം എഴുതിയെങ്കിൽ പോലും ശരിയല്ലേ, ഈ ഏത് ക്രിസ്തുവിന് സ്വാധീനങ്ങൾ ശക്തമായിട്ടുണ്ടല്ലോ. നമ്മൾ പിന്നീട് താഴോട്ട് വായിക്കുന്നുണ്ട് എന്താണ് ഏത് ക്രിസ്തുവിന്റെ ചില സ്വഭാവം, അത് കാണുമ്പോഴാ ശരിക്കും ഏത് ക്രിസ്തു ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ത്യനാഴികയുടെ ഏറ്റവും വലിയ സ്വഭാവം ഏത് ക്രിസ്തു വരുന്നതിനുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം ആണത് അന്ത്യനാഴികയാകും. ഏത് ക്രിസ്തു വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടോളാം. ഇപ്പോൾ അനേകം ഏത് ക്രിസ്തുക്കൾ എഴുതേറ്റിരിക്കാൻ അന്ത്യനാഴികയാവുമെന്ന് നമുക്കറിയാം. ശരിക്കും നമ്മളൊന്ന് ഓർത്ത് നോക്കി, എന്തുമാത്രം എതിർക്രിസ്തുക്കളെന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. നമ്മൾ അവിടെ കാര്യമായിട്ട് ചിന്തിക്കുന്ന സംഗതി കേട്ടോ, ഈ ക്രിസ്തുവിന്റെ നാമത്തിൽ എത്രയോ ആളുകൾ വരുന്നുണ്ട്, ഇതൊക്കെ ക്രിസ്തു ആണെന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. ഒരിക്കലുമല്ല, ആ പേര് ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ക്രിസ്തു ചെയ്ത ഒരു കാര്യങ്ങൾ പോലും ഇന്ന് ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന പലരും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരുപാട് ക്രിസ്തുവിനെ ഉപയോഗിക്കുന്നവരൊക്കെ എന്തുമാത്രം നമുക്കറിയാം. ഞാനത് വിശദീകരിക്കേണ്ട കാര്യം എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം. ഇത് വളരെ വ്യക്തമായിട്ട് ഈ യോഗനാഥിലേക്ക് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ എതിർക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ കൊണ്ട് തന്നെയാണ്. ശരിക്കും ഈ നമുക്കറിയാം, ഈ ആളുകളെ വീഴ്ത്തുന്നതും ചില അത്ഭുതങ്ങളൊക്കെ പൊടിക്കൈ വെറും വെറും കള്ളത്തരം, വളരെ വ്യക്തമായിട്ട് അറിയാത്ത കള്ളത്തരമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തു എന്തൊക്കെ മേളങ്ങളാണ്, ഇത് ഇത് മനുഷ്യരെല്ലാം അങ്ങ് ക്രിസ്തുക്കളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദുഃഖകരമായൊരു കാര്യമാണെന്ന് അറിയാതെ ദൈവം നോക്കിയാൽ ഇന്ന് പന്തലും കുട്ടിയൊക്കെ അഴിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ നാമത്തിൽ എഴുന്നേറ്റ് കിടക്കുക, ഉരുളുക, കല അറങ്ങുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ എന്ത് സത്യത്തിലുണ്ടല്ലോ. ഇത് ഈ അവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകള് മാത്രമല്ലല്ലോ, ഇത് കാണുന്ന എത്രയോ ആളുകൾ ക്രിസ്തുവിനെ കൂടെ പഠിക്കുന്നില്ലേ. ഇങ്ങനെയുള്ള മനുഷ്യരാ ശരിക്കും അതിൽ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞോ. ഒരുപക്ഷെ അവൻ അറിയാതെ ഇതൊക്കെ തീർച്ചയായിട്ടും അവൻ അറിഞ്ഞോ, അവർക്ക് അറിയാം ഇതൊക്കെ ഇങ്ങനൊക്കെ ചെയ്തെങ്കിൽ പേരും കിട്ടും, പ്രസിദ്ധിയും കിട്ടും, പണവും കിട്ടും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ എന്തുമാത്രം സത്യത്തെ ക്രിസ്തുവിന്റെ പേര് നടക്കുന്നതെന്ന് നമുക്കും ഇത് അറിയാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ അതൊന്നും നന്മയല്ലെന്ന ബോധ്യം ഉള്ളത് കൊണ്ടാണ് ആ ആ പാതയെ പറ്റിയൊന്ന് മനസ്സിൽ പോലും ആ വഴികളൊന്ന് ചിന്തിക്കാത്തത്. നമ്മുടെ സഭയെ സഭയുടെ വിശ്വാസത്തിനൊക്കെ ഡിസിപ്ലിൻ ഉണ്ട്, അതിന്റെ പരിധിയുണ്ട്. അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഈ ആളുകൾ എന്ത് കാണിക്കുന്നു അതിന്റെ പുറകെ പണിക്ക് കാണിക്കുക എന്നുള്ളതല്ല. ഇതൊക്കെ അന്തിക്രിസ്തുവിന്റെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കർത്താവ് പല ഭാഗത്തും അതിനെ പറ്റി പറയുന്നുണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ലോകം അവസാനിക്കുന്നൊരു അടയാളം കൊടുക്കുമ്പോൾ എന്റെ നാമത്തിൽ അനേകർ വരും, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഇല്ല, അടയാളം കാണിക്കുന്ന സമൂഹത്തിന്റെ കർത്താവ് എന്ന് പറഞ്ഞത് വ്യതിചാരം ദോഷമുള്ളത് അടയാളം അറിയിക്കുന്നൊന്നാണ്. ഇന്ന് മനുഷ്യർക്കും അറിയുന്നേ അത്ഭുതങ്ങൾ കാണാനോ അതിന്റെ അതാണ് ആരത്ഭുതം കാണിക്കുന്നു അതിന്റെ പിന്നെ അതിന്റെ ആരാധനയോ പ്രാർത്ഥനയോ കഷ്ടതയോ ഒന്നുമില്ല. അത്ഭുതം കാണിക്കുന്നുണ്ടോ അതിന്റെ പിന്നെ അനുഭവം എന്തും ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അത് ഇപ്പൊ എതിർക്കുന്നതിന്റെ വിവിധ രൂപങ്ങളാണ് കേട്ടോ. ചില മനുഷ്യരൊക്കെ വലിയ ഭക്തിയും പ്രാർത്ഥനയൊക്കെ വിചാരിച്ചുകൊണ്ട് വരുന്ന പല പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് നാം അറിയാതെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചിക പ്രേരണ ആരുടെങ്കിലും ഉപദേശത്തിലാണല്ലോ പോകുന്നത്. ഒരിക്കലും ജീവിതത്തിൽ നന്മ ഉണ്ടാകാനാണ് നമ്മൾ പോകുന്നെങ്കിൽ ഒരിക്കലും അതിന്റെ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, അത് സിനിമയിലേക്ക് നമ്മൾ നയിക്കത്തേ ഉള്ളൂ. ഒന്നും വേണ്ട, നേരത്തെ പറഞ്ഞതുപോലെ ദേവാലയത്തിൽ ഒരു നിമിഷം കണ്ണിട്ട് കണ്ണടച്ച ഹൃദയത്തിൽ നിന്ന് നെഞ്ചോടെ ചേർത്ത് കർത്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാരുടെ പിന്നാലെ പോകുന്നു ഇത് നടക്കുന്നതാണ്. അത് വളരെ സൂക്ഷിക്കണം, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അനേകം എതിർത്തൃപ്തികൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അനേകം എതിർത്തൃപ്തികൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുന്നു. ഇതൊക്കെ അതിന്റെ തുടക്കമാണ് നമുക്കറിയാം, അന്ത്യനാഴികയുടെ തുടക്കമാണ്. ഇങ്ങനെ കർത്താവിന്റെ നാമത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്ത് മിടുക്കന്മാരാകാനും ഈ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപത്തിലേക്കൊക്കെ പലരും നയിക്കുന്നത്. എന്നിട്ട് തുറന്നു വായിക്കുന്നു, അവർ നമ്മുടെ ഇടയിൽ അതിന്റെ ഏറ്റവും വലിയ അത് അതിന്റെ വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട്, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടുന്ന് ഇവിടുന്ന് പുറപ്പെട്ടത് നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടത് എങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. കാരണം അവരുടെ ലക്ഷ്യം വേറെയാണ്, അവർക്കൊക്കെ ലക്ഷ്യം എന്താണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറെ പണം ഉണ്ടാക്കണം, കുറെ സ്വത്ത് ഉണ്ടാക്കണം, ക്രിസ്തുവിന്റെ നാമം ദുഷിക്കപ്പെടുന്നതൊന്നും അവരുടെ പ്രശ്നമല്ല, കുറെ പേരുകൾ ഉണ്ടാക്കണം. അത് നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സങ്കടം. അവർ നമുക്കുള്ളവരല്ല, അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു, അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. ചില ആളുകൾ പറയത്തില്ലേ, ഓ ഞങ്ങൾ നിങ്ങളോട് പറക്കത്തില്ല, ഞങ്ങൾ അങ്ങ് നല്ലവരാ, ഉടലോടെ സ്വന്തത്തിൽ പോകുന്നവരാ, ബാക്കിയെല്ലാം ജാതികളാ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വിധിക്കുന്ന ആളുകൾ തീരെ. പക്ഷെ അവരെ പറ്റി കൂടെ പറയുന്നത് അവർ നമുക്കുള്ള എന്നാൽ എല്ലാ
ഹലോ
ഹലോ
അച്ഛൻ ലൈനിൽ പോയെന്ന് തോന്നുന്നു.
ഹലോ
അച്ഛാ,
നമ്മുടെ ഇടയിൽ പുറപ്പെട്ടുവെങ്കിൽ നമുക്കുള്ളവരായിരുന്നില്ല, അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മളോടെ പാർക്കുമായിരുന്നു. പക്ഷെ നമ്മളോടെ പാർക്കുന്നില്ല, അപ്പൊ നമുക്കുള്ളവരല്ല. അതുകൊണ്ട് എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. അപ്പോൾ ചില ബന്ധങ്ങളിലൊക്കെ വരുമ്പോൾ അവരെ ചിന്തിക്കേണ്ടതാണ്. മതവിശ്വാസത്തിലൊക്കെ നമ്മള് സ്വന്തം കുടുക്കാനൊക്കെ സംഘമല്ല, പക്ഷെ നടക്കേണ്ടത് മതത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ആരെന്തൊക്കെ പോയെടുത്തിട്ടാലും
ഹലോ ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ അച്ഛൻ കേക്കാം കേട്ടോ പറഞ്ഞു
എനിക്ക്
ഇടയ്ക്ക് നിന്ന് പോയായിരുന്നു
എന്തോ എനിക്ക് അപ്പം ഓക്കെ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നമുക്കുള്ള ഓർമ്മയില്ല നമുക്ക് പറക്കുമായിരുന്നു ഇല്ലാതെ നമുക്കുള്ള അറിയാൻ പ്രസിദ്ധമാകാനല്ല നമ്മൾ തുടർന്ന് വായിക്കുന്നു 20-ാം വാക്യം നമ്മൾ വായിക്കുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു എങ്ങനെ ലഭിച്ചു എന്നുള്ള പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചത് പരിശുദ്ധ മാമോദീസായി കൂടി മാമോദീസായി കൂടി അഭിഷേകം പ്രാപിച്ച നമ്മള് നമ്മൾ സകലവും അറിയുന്നു എന്നുള്ളത് ശരിക്കും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു നമ്മൾ അറിവില്ലാത്തവരാണോ ഉള്ളത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ ഓരോ പ്രായത്തിലുള്ള അവരെ അറിവുള്ളവരായിട്ട് തന്നെ വളരുന്നു സംശയമൊന്നുമില്ല പല പാപങ്ങളിലും നമ്മൾ ഏർപ്പെട്ടു പോകുന്നത് അറിവില്ലാത്തവരായിട്ടാണോ ഒരിക്കലും അല്ല 75-ാമത്തെ വയസ്സിലും 80-ാമത്തെ വയസ്സിലും ചില മനുഷ്യർ പാപം ചെയ്യുന്നുണ്ട് അറിവില്ലാഞ്ഞിട്ടാണ് പാപം ചെയ്യുന്നത് അറിവില്ലാത്തതുകൊണ്ടല്ല പാപത്തെ പറ്റി അറിവുള്ളവരായിട്ട് തന്നെ എന്നിട്ടും അതിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ് ലോകത്തിന്റെ ചില യുദ്ധങ്ങളിലോ ചില പൈശാചിക പേരണോ ആകുന്നുള്ളതാണ് ഇപ്പൊ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു നമ്മൾ സകലവും അറിയുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മളൊക്കെ കാരണം ഈ അറിവ് നമുക്ക് ലഭിച്ചത് പരിശുദ്ധാത്മാവിൽ കൂടിയാ അഭിഷേകത്തെ കൊണ്ട് ലഭിച്ച അറിവാണ് ആ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ചെറുപ്പകാലത്തിൽ നമ്മൾ ഒരുക്കിയപ്പോൾ നമുക്ക് ലഭിച്ചു അറിവുകളൊക്കെ അപ്പൊ അതിന്റെ തുറന്നു പറഞ്ഞു നിങ്ങൾ സത്യം അറിയാതെ കൊണ്ടല്ല നിങ്ങളത് അറിയുകയാലും പോർട്ടൊന്ന് സത്യത്തിൽ നിന്ന് വരാകെയാണ് പത്രം ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് ഈ സത്യം അറിയാത്തോണ്ടല്ല ഞാൻ ഈ യോഗനാസ്മീത പറയുന്നത് ഞാൻ എഴുതുന്നത് ഈ സത്യം അറിയാനിട്ടല്ല നിങ്ങൾ ഇഷ്ടം അറിയാം എന്താ സത്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാകാലും കോഴ്ക്കൊന്നും സത്യത്തിൽ നിന്ന് വരായാലും മാത്രമേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഈ തിന്മയൊന്നും നിങ്ങൾക്ക് സത്യം എന്തെന്നുള്ളത് നിങ്ങൾക്കറിയാം നന്മ എന്നുള്ളത് നിങ്ങൾക്കറിയാം അതുപോലെ തിന്മയൊന്നും നന്മയിൽ നിന്നല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള നിങ്ങൾക്ക് ഇത് എഴുതുന്നത് അപ്പം തിന്മ ഒരിക്കലും നന്മയോട് ചേരുന്നില്ല എന്നുള്ള ഒരു നിങ്ങൾക്കറിയാം ഓൾറെഡി കാരണം ആ അറിവ് നിങ്ങൾക്ക് ലഭിച്ചത് മാവോദിസായി കൂടിയാ അല്ലെങ്കിൽ അഭിഷേകത്തിൽ കൂടിയാ പക്ഷെ സിനിമ അതിന്റെ അകത്ത് ഇല്ലെന്നുള്ളത് പോലെ നിങ്ങൾ തിരിച്ചറിയണം അതുപോലെ തുറന്നു വായിക്കുന്നു എന്താണ് സത്യം എന്നുള്ളതിനെ പറ്റി അല്ലെ നിങ്ങൾ സത്യം അറിയാതെ കൊണ്ടല്ല എന്താണ് സത്യം സത്യം ഇതാണ് യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നതല്ലാതെ കള്ളൻ ആരാകുന്നു പിതാവിനെയും പുത്രനെ നിഷേധിക്കുന്നവൻ തന്നെ ഏത് ക്രിസ്തു ആകുന്നു പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട് നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കട്ടെ ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവും പിതാവിനും വസിക്കുന്നു ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദാനം നിത്യജീവൻ തന്നെ നിങ്ങളെ രക്ഷിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു തുറന്നു അവനാലെ പ്രാവശ്യ അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു ആരും നിങ്ങൾ ഉപദേശിക്കുവാൻ ആവശ്യമില്ല അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് പോഷ്ടല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്നാല് കാര്യങ്ങളാണ് അവിടെ വിശദീകരിക്കുന്നത് യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളനാരാകുന്നു യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അവനാണ് കള്ളൻ യേശുവിനെ ക്രിസ്തുവായിട്ട് കാണാത്തവരൊക്കെ കള്ളന്മാരാണോ പറയുന്നത് പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാണ് ഞാൻ ഒരിക്കലെ പണ്ട് കണ്ണൂര് പള്ളിയിലിരിക്കുന്ന വസ്ത്രത്തില് അവിടെ ഈ കൂടുതൽ ഈ യഹോവ സാക്ഷിക്കാരുടെ ശല്യമുണ്ട് യഹോവ സാക്ഷിക്കാരുടെ അപ്പം ഇത് കേൾക്കാമല്ലോ അല്ലേ കാന്തമാമി ഹലോ ഇവിടെ യഹോവ സാക്ഷിക്കാര് ഒരുപാടുണ്ട് അവര് അവരുടെ തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ് ആദ്യം ഈ ഇവരെ ഈ ശമ്പളത്തിന് കുറച്ച് ആൾക്കാർ നിർത്തും ഈ നിർത്തുന്ന ആളുകൾ തന്നെ പെൺകുട്ടികളാണ് കൂടുതൽ പക്ഷെ കാണാൻ നല്ല കാണാൻ ഇച്ചിരി കാണാനൊക്കെ നല്ല കുട്ടികളെ അവരെ വിട്ട് അവരെ കൊണ്ടുവന്നിട്ട് നല്ല പൈസയൊക്കെ കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യിച്ചു വേദോസത്തിലെ കുറച്ച് വാക്യങ്ങളൊക്കെ എന്നിട്ട് ഇവരെ ഇത് ഞാൻ എനിക്ക് തിരിച്ചറിയാമെന്നാണ് ഞാൻ നേരത്തെ അനുഭവിച്ചിട്ട് സംഗതിയാണ് ഞാൻ ഇത് വീട്ടിലായിരിക്കുന്ന അവസരത്തില് ഒരു ബന്ധത്തിൽ വന്നു കുറച്ച് വേദോസത്തിലെ സംശയം അറിയാനാണ് പറഞ്ഞിട്ടുണ്ടാവുന്നത് നമുക്ക് ഈ സ്വാഭാവികമായിട്ട് സംശയമൊക്കെ അറിയാൻ വരുന്ന പിള്ളേരെയൊക്കെ നമ്മൾ സംസാരിക്കാൻ വീട്ടിലെല്ലാവരുള്ളതാണ് ഇത് സംസാരിച്ചു തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല ഒരു 8-10 പേര് അവരുടെ കൂടെ കയറി വന്നു അപ്പൊ ഇവരുടെ പരിപാടി അപ്പൊ ആദ്യം ഇവര് വന്നു കഴിഞ്ഞാൽ അതിനെ ഇറക്കിവിടല്ലോ ഒരു കുടുംബത്തിനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതിനോട് എന്തോ പറയാനാന്ന് വിചാരിച്ച് വീട്ടിൽ എത്തുന്ന വിചാരിച്ചു കൊണ്ടായിരിക്കാം എന്നാൽ ഈ സ്ഥിരപാട് നടക്കുന്ന സാധ്യത എന്നിട്ട് അവിടെ ക്രിസ്തു ദൈവമല്ല ആ പഴയ നമുക്ക് ഏഹോറയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റി അവസാനം ഞാൻ ഇറച്ചു വിട്ടു ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിൽ വന്നു ശരി, എന്റെ പള്ളിയിലെ ഒറ്റ വീട്ടിൽ കയറി പോരുന്നു. ആരിങ്ങനെ പറഞ്ഞു വർഷം നോക്കിയോ, അത് വർഷം പറഞ്ഞു സ്വാർത്ഥത ഇല്ലയോ, അങ്ങനെ എന്റെ ആളുകളെന്നൊന്നും പറയാ. ഞാൻ പറഞ്ഞാൽ ഒരു വർഷമോ ഇല്ല, കാരണം സ്വന്തം ജനങ്ങളെ എന്റെ ജനമായിട്ട് കാണണമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ അവരെ മനസ്സിലാക്കി വിട്ടു. പിന്നീട് അവർ വേറെ ഒന്നിരണ്ട് ആൾക്കാരെ വന്ന് തർക്കിക്കുക ചെയ്തു. പിന്നീട് അവർ വന്നിട്ടുമില്ല. പിന്നെ അവസാനം സംസാരിക്കും. ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട് ശരിക്കും. ഇതാണ് പൂജയൊക്കെ എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരാളെ വിട്ട് അങ്ങനെ പല പല ഗ്രൂപ്പും എന്തുമാത്രം ഗ്രൂപ്പുകളും ശരിക്കും വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരെ വീട്ടിൽ കയറ്റി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ യഹോവാസാക്ഷിക്കാരെയും അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ആളുകളെയൊന്നും ഒരിക്കലും കയറ്റി പ്രാർത്ഥിപ്പിക്കരുത്. ചിലപ്പം പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ട് വരെ കയറി വന്നാൽ അടുപ്പിക്കരുത്. കാരണം എന്താ പറയുക, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലെ, കാരണം ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരു മനുഷ്യനെ വീട്ടിൽ കയറി പ്രാർത്ഥിപ്പിക്കരുത്. കാരണം അത് ആന്റി ക്രൈസ്റ്റ് ആണ്. നമുക്ക് നന്നയ്ക്ക് വരെ ദോഷത്തിന് അവരെ കാണുകയൊക്കെ. എനിക്ക് ഒത്തിരി കുടുംബങ്ങൾ അറിയാം, ഒത്തിരി സാധാരണ തരിപ്പറി, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലുള്ള ആളുകളെയൊക്കെ, നമ്മുടെയൊക്കെ ചില ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ ഇതുപോലുള്ള കയറി ആ കുടുംബങ്ങളെ കോളം തോണ്ടി നാശിച്ച വീടുകൾ എനിക്കറിയാം. സർദാ ഒരു ഭാഗത്ത് അമ്മയും മക്കളും ഒക്കെ ഇങ്ങനെ ഈ ഒരു ഹോമസാക്ഷികളുടെ ഗ്രൂപ്പിലൊക്കെ പെട്ടുപോയി, ഭാര്യ ഭർത്താവിന് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ ഇടയിലൊക്കെ. ഇവിടെ പറയുന്നത് യേശുവിനെ ക്രിസ്തു അല്ലെന്ന് നിഷേധിക്കണമെന്നല്ല, അത് കള്ളനാറാകുന്നു. വളരെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ ഇദ്ദേഹം പറയുന്നത്, ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ കള്ളനാകുന്നു. എന്റെ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ ഇത് ക്രിസ്തു ആകുന്നു. ഇത് ക്രിസ്തുവിന്റെ സ്വഭാവമാണ്, ഈ നന്മയെ നിഷേധിക്കുക എന്നുള്ളതാണ്. ഈ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നന്മയെ നിഷേധിക്കുന്നവരെല്ലാം ഇത് ക്രിസ്തുക്കൾ തന്നെയാണ്. പിന്നെ വീണ്ടും പുത്രനെ നിഷേധിക്കുന്നവർ പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്ന ഒരു പിതാവുമുണ്ട്. പുത്രനെ നിഷേധിക്കുന്നവന്, അല്ലെങ്കിൽ പുത്രനെ ഒഴിവാക്കുന്നവന് പിതാവ് ഇല്ലെന്ന് വളരെ ശക്തമായിട്ട്. കാരണം കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ മനുഷ്യാവതാരം ചെയ്ത കർത്താവിന്റെ ആ അസ്തിത്വത്വം അവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പുത്രനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ പിതാവുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വിശ്വാസമേ അല്ല, അങ്ങനൊരു ബന്ധവുമില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത, നമ്മുടെ സഹന വിശ്വാസം എന്ന് പറയുന്നതല്ലേ, മധ്യസ്ഥത എന്നൊക്കെ പറയുന്നതല്ലേ, ക്രിസ്തു നമ്മുടെ മധ്യസ്ഥൻ, മറ്റു എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മള് പരിവർത്തനായാലും മാതാവിനെ ആയാലും ശിഷ്യന്മാരെയൊക്കെ ഉൾക്കൊള്ളുക, അവരെയൊക്കെ സ്വീകരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഈ എന്റെ അയച്ചവനെ പിന്നെ എന്നെ കാണുന്നതും പിതാവിനെ കണ്ടിരിക്കുന്നു പറഞ്ഞ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ ശിഷ്യന്മാരെ വേണ്ടിട്ട്, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, നിങ്ങളെ തള്ളിക്കളയുന്നവൻ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കേണ്ട സംഗതി, വേദവചനൊക്കെ പഠിക്കുമ്പോഴും ഇതൊരു ആത്മീയ കൂട്ടായ്മയാണ്. അപ്പോസ്തല ക്രിസ്തു മൂലക്കല്ലായിരിക്കെ, അപ്പോസ്തലന്മാർ അടിസ്ഥാനക്കല്ലായിരിക്കെ അതിൽ പണിയപ്പെടുന്ന കെട്ടിടം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥമല്ല, ഈ ഒരു കൂട്ടായ്മയുടെ ബലത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അടിസ്ഥാനമില്ലെങ്കിൽ എങ്ങനെ വീട് പണിയാനായിട്ട് പറ്റും? അപ്പൊ ഇതൊക്കെ ഒരു ആഴമായ കൂട്ടായ്മയുടെ ബന്ധമാണ്. അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതും ശിഷ്യന്മാരെ സ്വീകരിക്കുന്നതും ഒക്കെ ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ മഹത്വം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പുത്രനെ നിഷേധിക്കുന്നവർ പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവർ പിതാവുമുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കട്ടെ, വളരെ പ്രധാനമായിട്ട് പറയാം. നിങ്ങൾ എന്ന് കേട്ടതെന്നാണ് പറഞ്ഞത്, നിങ്ങൾ ആദ്യം മുതൽ എന്ന് മാത്രമല്ല, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കട്ടെ. നിങ്ങളുടെ ആദ്യം മുതൽ കേട്ടതും ആദ്യ കാലഘട്ടം മുതൽ എന്തിനെപ്പറ്റി നിങ്ങൾ കേട്ടിരിക്കുന്നു അത് നിങ്ങൾ വസിക്കട്ടെ. വളരെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. നമ്മുടെയൊക്കെ അറിവ് ഈ ഇണക്കി വെച്ചാകുന്നു എന്നുള്ളതാണ്. ഇണക്കി വെച്ച് കിട്ടുന്ന അറിവൊന്നും അടിസ്ഥാനമുള്ള അറിവേ അല്ല കേട്ടോ. ഇടക്കാലത്ത് ലഭിച്ച ഇത് പല സഭകളും നാളെ എനിക്ക് എത്രയോ സഭകൾ ഇനി ഉണ്ടാകും, പക്ഷെ അതൊന്ന് വിശ്വസിക്കരുത് പറയാൻ കാണാമെന്നറിയാം. അതിനുള്ള അടിസ്ഥാനം ഇല്ലെന്നുള്ളത്, മറ്റ് നിലനിൽക്ക് പഴയ സഭകളിൽ എല്ലാ പൂർണ്ണതയും പറയുന്നുണ്ടല്ലോ തെറ്റുകളും കുറവുകളൊക്കെ. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ തെറ്റുകളല്ല, അത് പാലിക്കുന്നവരും തെറ്റുകളൊക്കെ ആണ്. പക്ഷെ വിശ്വാസത്തിന് യാതൊരു തെറ്റുമില്ല. അതൊരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നങ്ങളിയാണ്. ശിഷ്യന്മാരുടെ ആ കാലഘട്ടത്തിൽ പോകുന്ന അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ അടിസ്ഥാനത്തെ ഉറച്ചു നിൽക്കണമെന്ന് പറയാൻ കാരണമതാണ്. എന്ത് ഇവരെല്ലാം പറഞ്ഞ സൗലോസ്ലിക ഉറപ്പിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ ആദ്യം മുതൽ ഉള്ളതിന് വിശ്വാസം നിലനിൽക്കണമേ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ്, ദൈവമേ ആദ്യം മുതലുള്ളത് ഞങ്ങൾ നിലനിൽക്കാൻ സഹായിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് കയറി വരുന്നതൊന്നും മാമോദിസ തന്നെയല്ലേ നമ്മൾ പറയുന്നത്. നിങ്ങൾ ആദ്യം മുതൽ ശരിയാ, ഇവിടെ പറഞ്ഞ രണ്ടർത്ഥത്തിൽ അവരെ സ്ഥിരീകരിക്കാം. നിങ്ങൾ ആദ്യം മുതലും നിങ്ങൾ ആദ്യം മുതൽ കേട്ടതും രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ്. പ്രാരംഭത്തിന്റെ നിങ്ങളുടെ ആദ്യം മുതലുള്ളതും നമ്മുടെ ചെറുപ്പം മുതലേ മാതാപിതാക്കൾ പറഞ്ഞതെന്ന് അത് കേട്ട് മനസ്സിലാക്കി ദൈവത്തെ ജീവിക്കുന്നതല്ലേ. അല്ലാതെ ഇടക്കാലത്ത് വെച്ച് ആരൊക്കെയോ പറഞ്ഞു തരുന്ന അറിവ് ഇന്ന് പല മനുഷ്യർക്ക് ലഭിച്ചത് ഇടക്കാലത്ത് വെച്ചുള്ള അറിവാണ്. ഇടക്കാലത്ത് വെച്ച അറിവുകളൊന്നും പൂർണ്ണമായ അറിവൊന്നുമല്ല. തുടക്കത്തിൽ പോലും നമുക്ക് ലഭിച്ച അറിവുകളുണ്ടല്ലോ, അത് അതിന് ചില അത് പരിപോഷിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. അതൊരിക്കലും നിങ്ങൾ പലരും പരിപാലിക്കും അത് ലക്ഷാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷെ അതിനെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞു തുറന്നു പറഞ്ഞു. നിങ്ങൾ കേട്ടത് വസിക്കട്ടെ, ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിനും വസിക്കും. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിനും വസിക്കും. ചെറുപ്പകാലം മുതലേ ഞാൻ അറിഞ്ഞ ദൈവം, ചെറുപ്പകാലം മുതൽ എന്റെ മാതാപിതാക്കൾ പള്ളിക്കൂടെ മാമോദിസം നോക്കി ഞാൻ അറിഞ്ഞ ആ ഒരു വിശ്വാസം, അത് നിലനിൽപ്പാൻ തക്കവണ്ണം ഉള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ നിലനിൽക്കണമെന്നാണ് പറയുന്നത്. വസിക്കും, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ അവൻ തന്ന വാഗ്ദത്തം, നിത്യജീവൻ. നമ്മളിത് ആദ്യം മുതൽ കേട്ടത് നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് നിത്യരാജ്യം ലഭിക്കുന്നുള്ളതാണ്. അതെ, മാമോദിസാൽ കൂടി നമുക്ക് ലഭിക്കുന്ന വാഗ്ദാനം നിത്യജീവൻ. ഏത് ചെറിയ പ്രായത്തിലും നമുക്ക് മാമോദിസായി കൂടി ലഭിക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ ഗിഫ്റ്റാണ്, ഗിഫ്റ്റാണുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. മാമോദിസായിട്ട് പിറ്റേന്ന് മരിച്ചാലും നമുക്ക് ആ നിത്യജീവനുണ്ട്. അതിന് മുമ്പ് മരിച്ചാലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ദൈവസന്ധിയില്ല, നമുക്കറിയത്തില്ല. ദൈവം കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടാന്നോ വേണമെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് അത് മാമോദിസാമങ്ങളും നിത്യജീവൻ ലഭിക്കും. അപ്പം അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോൾ തന്നെ മാമോദിസാമങ്ങളാണ് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ മാമോദിസാമങ്ങൾ എന്ന് പറയാൻ കാരണം അതാണ്. ഏത് പ്രായത്തിൽ ലോകത്തിൽ നിന്ന് പോയാലും അവന്റെ കറികൾ ഈ നിത്യജീവൻ ലഭിക്കണം. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞാൽ ഇടക്കാലത്ത് കയറി വന്നേച്ച് ഏറ്റു പറഞ്ഞ് മുങ്ങിയിട്ട് നിത്യജീവൻ ലഭിക്കാന്ന് പറഞ്ഞാൽ എന്ത് ശുദ്ധമാണത്രാണ് പറഞ്ഞത്. ഇവിടൊക്കെ ഇവിടെ ഇന്ന് അവർ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് അത് ലഭിക്കണം, അത് ചെറിയ പ്രായത്തിൽ തന്നെ അത് ലഭിക്കണം നിത്യജീവൻ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അതാണ്. അത് ഒരുക്കത്തോടെ ചെറുപ്പത്തിൽ തന്നെ അത് 26-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഞാൻ എന്താ എഴുതുന്നത്? നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളെ തെറ്റിക്കുന്നവരുണ്ട്, സംശയമൊന്നുമില്ല എന്റെ അത്. ആദ്യം മുതൽ നിങ്ങൾ കേട്ട വചനത്തെ തെറ്റിക്കുന്നവരുണ്ട് ഇടക്കാലത്ത് കയറി ഒന്ന്, അത് ഓർത്താണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് ശ്രദ്ധയോട് കേട്ട് കൈക്കൊള്ളണം, അതനുസരിച്ച് ജീവിക്കണം. വീണ്ടും പറഞ്ഞ് ഈ വേദോത്സവത്തിലെ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് 27-ാം വാക്യം. അവനാൽ സ്വാധിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു, ആര് നിങ്ങൾ ഉപദേശിക്കാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് കോശല്ല പക്ഷെ തന്നെ ആയിരിക്കാനും അത് നിങ്ങൾ ഉപദേശിച്ചു പോലെ നിങ്ങൾ അവനിൽ വസിക്കുകയും. നിങ്ങൾക്ക് ഉപദേശത്തിന് ആവശ്യമില്ല. ഇന്ന് മനുഷ്യരുടെ ഉപദേശങ്ങൾക്ക് വേണ്ടി കൂടെ നടക്കുക വേണ്ടെന്നേ. നമുക്ക് ലഭിച്ചത് ആദ്യം വെച്ചിട്ട് ഉപദേശമുണ്ട്. നമ്മുടെ കുഞ്ഞുകാലം മുതൽ എത്ര മാമോദിസ മുങ്ങിയ മുതൽ നമുക്ക് ലഭിച്ചത് ദൈവം തന്നെ ഉപദേശമുണ്ട്, വെളിച്ചമുണ്ട്. ആ വെളിച്ചം കെടാതെ അതിനെ പരിപോഷിക്കാൻ അവർ നിർദ്ദേശം ലഭിച്ചാൽ മതി. പക്ഷെ മാതാപിതാക്കൾ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് പല പല കുഞ്ഞുങ്ങളിലും. പള്ളി കൊണ്ടുപോകേണ്ട സമയത്ത് പള്ളി കൊണ്ടുപോകാതെ കല്യാണത്തിനും വിരുന്നിനും ഒക്കെ പോവുകയും അല്ലെങ്കിൽ സന്തസ്കൂളിൽ വിടാതെ പഠിക്കാൻ വിടുകയൊക്കെ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുത്തി. എന്നിട്ട് ഒരു ഒരു പരിധി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യത്തിന്റെ കാര്യമൊന്നുമില്ല. ആദ്യം ഈ ഒരു ഒരു ആത്മീയ ചാനൽ കൂടി വളർത്തി കഴിഞ്ഞാലുണ്ടല്ലോ. നമ്മുടെ ഇന്ന് ഉപദേശം വേണ്ടതേ ഉള്ളവർക്കൊന്നും, ആർക്കും വേണം ഉപദേശമൊക്കെ? നമ്മുടെയൊക്കെ വളരെ ഉപദേശം കിട്ടിയാണുള്ളവരാണ് അവരാദ്യം നന്നാവട്ടെ. പല കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്കാം, ഒരു ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഈ അവനാലേറ്റം അഭിഷേകം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് ആരും നിങ്ങൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് പോഷകമുള്ള സത്യം തന്നെ ആയിരിക്കാനും അത് നിങ്ങൾ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനെ വസിക്കുകയും അവനെ നിങ്ങൾ ഉപദേശിച്ചാൽ മതി. നിലത്തിനെ പള്ളി പോവുകയും അവരെ തിരിച്ചരക്ഷങ്ങളെ ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ആത്മീയ ചാനലിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. പിന്നീട് ഉപദേശമില്ല, ആര് ഒരു തന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പക്ഷെ അതിനുവേണ്ടി നമ്മൾ ആ ഒരു ബന്ധത്തിൽ ജീവിക്കണം. ആ ബന്ധത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ചെറിയ പ്രായം മുതലേ നമ്മൾ ഒരുക്കിയെടുക്കണം എന്നതാണ് പറയുന്നത്. ഒത്തിരി വിശദീകരിക്കട്ടെ സംഗതി, ഞാനത് പെട്ടെന്ന് നിർത്തിപ്പോ സമയമാകുന്നുണ്ട്. ഉപദേശിച്ചുള്ള നിങ്ങൾ അവൻ വസിക്കുവിൻ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവിൻ. എന്തിനാ അവൻ വസിക്കണം എന്ന് പറഞ്ഞത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ എപ്പോഴാ രണ്ടാമതാ നടന്നു വരുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ എങ്ങനെ നിൽക്കണമെന്ന്? ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകണം. ലജ്ജിക്കരുത്. എപ്പോഴാ നമുക്ക് ലജ്ജ ഉണ്ടാകുന്നത്? പാപം ചെയ്യുമ്പോഴല്ലേ. നമുക്കറിയാം ആദാം ദൈവത്തിനെ ആദാമിനെ ദൈവത്തിന്റെ കാലത്ത് കേട്ടപ്പോൾ ആദാം വിളിച്ചു. എന്തുകൊണ്ടാ? അതുവരെ ദൈവത്തിന്റെ കാലത്ത് കേട്ട സന്തോഷത്തോടെ കാൽപാദത്തിന് അടുത്ത് വരുന്ന ആദാം ആദ്യമായിട്ട് ദൈവത്തെ വിളിച്ചു. എപ്പോഴാ വിളിച്ചത്? പാപം ചെയ്തപ്പോഴാണ്. പലപ്പോഴും നമുക്ക് ഒളിക്കേണ്ടി വരുന്നത് പാപം ചെയ്യുമ്പോഴാണ്. പലരുടെ മുഖത്ത് അഭിമുഖീകരിക്കാൻ കഴിയാതെ പോകുന്നപ്പോഴാണ്, ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴൊക്കെ തെറ്റുകളുള്ളപ്പോൾ. അപ്പൊ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുക, അവനിൽ വസിക്കുക. ക്രിസ്തുവിൽ വസിക്കുക. അങ്ങനെ ക്രിസ്തുവിൽ വസിക്കുന്നത് നമ്മുടെ വിശ്വാസത്താലും ഭക്തിയിലും ആരാധനയിൽ കൂടിയും ആത്മീയ ജീവിതത്തിൽ കൂടിയും ഒക്കെ അവനിൽ വസിക്കുന്നു, അവൻ നമ്മളിൽ വസിക്കുന്നു. ഇതൊരു ആഴമായ ബന്ധമാണ്. വസിക്കുവിൻ. അവൻ നീതിവാനെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവരൊക്കെയും അവനിൽ നിന്ന് ജയിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. നീതി ചെയ്യുന്നവരൊക്കെയും അവനിൽ നിന്ന് ജനിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് ജനിക്കാതെ പറഞ്ഞാൽ മാമോദിസക്കുള്ള ജനമാണ് പറഞ്ഞിട്ടോ. നമ്മൾ അവനിൽ ക്രിസ്തു നീതി ചെയ്യുന്നവർക്കെയും അവനിൽ കൂടി ജനിക്കുന്നു. നമ്മുടെ ജനനം എന്ന് പറയുന്നത് മാമോദിസ രണ്ടാം പ്രസംഗം പറഞ്ഞു. അപ്പൊ ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ് നമ്മൾ ഈ ദിവസം നമ്മൾ ചിന്തിച്ചത്. നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടത് കൊണ്ടാണ് ഞാനത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ വായിച്ചു പോകുന്നത്. നിങ്ങൾ കൂടുതൽ ഈ ഭാഗത്തെ പറ്റി സ്വന്തമായിട്ട് തന്നെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യണം. ക്ലാസ് പ്രത്യേകിച്ച് നോമ്പിന്റെ കാലത്ത് ഈ നോമ്പല്ല ഈ പാത്രത്തിൽ ഇടങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ആത്മീയ അറിവിലേക്ക് നയിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പറയണുണ്ടോ?
ഒന്നുമില്ല, അച്ഛന്റെ പുസ്തകം വളരെ നല്ലായിരുന്നു. ഒത്തിരി അതിനെ അത് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അടുത്ത ആഴ്ച നമുക്ക് നമ്മൾ തിരുമേനി ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും അടുത്ത
വെള്ളിയാഴ്ച.
നാളെ ഉണ്ട്, നാളെ തിരിച്ചു ചോദിച്ചു എടുക്കും.
ശുദ്ധ കുടുംബം ഞങ്ങളെ ചുമക്കണമേ. ശ്രീവാർത്ത കാലൊക്കെ നേരത്തുള്ള സമയത്തിലും ദൈവത്തിൽ പറയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. ശ്രീലാവാന്തിയും സ്നേഹവും മേഖലകഥാപത്രം നമ്പരാണ് കൃതിയും ആശംസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാം. എല്ലാവരുടെ മേലും ഈ കൂട്ടായവരുടെ മേലും സഹായിക്ക് സഹകരിക്കുകയും എല്ലാവരുടെ മേലും ഞങ്ങൾ കേട്ട എല്ലാ കാര്യങ്ങളുടെ മേലും ഇന്നപ്പോഴിനെ കൊണ്ടായിരിക്കണമേ. ആമേ.